ಅಷ್ಟಮ ಸರ್ಗ. ಸುರಭಿಶಿರವಾದ ಪಶ್ಚಿಮಾಂಭೂತಿ ವೀಜಿ ಕೃದು ಮೃದು ಪರಿರಂಭ ಕಾರಿನಾಮ್ರೋವರುದ್ಧ ಕಳಿನನದ ವಿಗಂಗೈರ್ಮಂಜುಗುಂಜೈರ್ಗೃಹೀತೋ ಗುರುಮಹನಿ ನಿಶೇಷು ಶೇವೇ ಸಂದದಂ ಜಾಗರೂಕಃ. ಶಿವಗಿರಿಕ್ಕೆ ತೊಟ್ಟು പടിഞ്ഞാറ് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു അറേബ്യൻ സമുദ്രത്തിലെ തിരമാലകൾ. ആ തിരമാലകളുടെ നൽകിയ മൃദുവായ ആലിംഗനത്തോടുകൂടിയതും ശിവഗിരിക്കുന്നിന്റെ ചുറ്റുമായി നട്ടപ്പെട്ട കാട്ടുമാവിൻ കൂട്ടം കൊണ്ട് തടയപ്പെട്ടതുമായ അവ്യക്ത മധുരങ്ങളായ ഗാനങ്ങൾ പൊഴിക്കുന്ന പക്ഷികളോടുകൂടിയതും മനോഹരമായ വള്ളിക്കുടലുകൊണ്ട് സാദരം സ്വീകരിക്കപ്പെട്ടതുമായ സൗഹ്യന്തം നിറഞ്ഞ കുളിർക്കാറ്റ് ദിവസം തോറും ശ്രദ്ധാപൂർവം ആ ശ്രീനാരായണ ഗുരുദേവനെ ശിവഗിരിക്കുന്നിൽ സേവിച്ചു പോന്നു. മൃദുഗതിരിക കല്യാ ഭദ്രഗംഭീരഭാവ തടകതു തരുപത്രേ സമ്യഗാച്ഛന്ന ഗാത്ര ഗുരുവര പരിചര്യാബദ്ധഗച്ഛേവനക്തം ദിനമവിശശുവേ സഭക്തനൗഹാവഹന്തി. ശിവഗിരിയിലെ കല്ലുകൊണ്ട് കെട്ടിയുറപ്പിക്കപ്പെട്ട ഇരുകരകളോട് കൂടിയതും ആഴമുള്ളതും ഇരുകരങ്ങളിലായി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇലകൾ കൊണ്ട് നല്ലപോലെ മറയ്ക്കപ്പെട്ട സ്വരൂപത്തോടുകൂടിയതും രാവും പകലും ദർശനത്തിനായി എത്തിച്ചേരുന്ന ശ്രീനാരായണ ഗുരുദേവനോടുള്ള വിശ്വാസമുള്ള ഭക്തന്മാരുടെ വള്ളങ്ങളെ വഹിക്കുന്നതും മന്ദ ഒഴുകുന്നതുമായ സുപ്രസിദ്ധമായ വർക്കലത്തോട് ഉപദേഷ്ടാക്കളായ ഗുരുക്കന്മാരിൽ വെച്ച് അഗ്രണ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ പരിചര്യയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭക്തവനിതയെപ്പോലെ ശോഭിച്ചു. പണ്ട് കാലത്ത് വഞ്ചിയിലാണ് വർക്കലയിലേക്ക് ആളുകൾ വന്നിരുന്നത്. ഇന്ന് അതെല്ലാം നികത്തി എല്ലാം പോയി. അങ്ങനെ വഞ്ചിയിൽ വന്നിരുന്ന ആളുകളെല്ലാം വന്ന ഗുരുദേവനെ നമസ്കരിക്കാൻ വരുമ്പോൾ ആ നദി പോലും ഒരു ഒരുങ്ങി നിൽക്കുന്ന ഗുരുദേവനെ വണങ്ങി നിൽക്കാൻ പോകുന്ന ഒരു ഭക്തവനിതയെപ്പോലെ പ്രശോഭിച്ചു എന്നാണ് പറയുന്നത്. ചലതിള കദളീകേരപുന്നാഗകമ്ര നിവിട ഭുജ ബഹുലജംഭൂതാലഹിന്ദാലരമ്യ അധിക വിപുലശാലി ക്ഷേത്ര നേത്രാഭിരാമ സുവിമല ജലപൂരാരേജിരേ തീരദേശ. ആ വർക്കലത്തോടിന്റെ തീരദേശ ഇരുകരകളും ഉൾപ്പെട്ട ചലതല കദളീഹ കാറ്റിൽ ചാഞ്ചാടുന്ന ഇലകളോടുകൂടിയ അങ്ങനെയുള്ള പലയിനം കദളി പലയിനം വാഴകൾ അത് നിറഞ്ഞതും കീര പുന്നാക കമ്രഹ തെങ്ങ് പുന്ന എന്നു തുടങ്ങിയ വൃക്ഷങ്ങൾ കൊണ്ട് മനോഹരങ്ങളും ഇടതൂർന്നും വളർന്നവയും അസംഖ്യമായി നിൽക്കുന്ന ഞാവൽമരം പന ഈന്തപ്പന എന്നിവയാൽ ആകർഷണങ്ങളും അധിക വിപുലശാലി ക്ഷേത്രനേത്താഭിരാമ വളരെയേറെ വിസ്താരമുള്ള നെൽപ്പാടങ്ങൾ കൊണ്ട് കണ്ണിന് ഇമ്പം ജനിപ്പിക്കുന്നതുമായ അത്യന്തം നിർമ്മലമായ ജലപ്രവാഹത്തോടുകൂടിയതുമായ ആ നദി ശോഭിച്ചു. ഭഗവതി ഗുരുദേവ ശിഷ്യസംഗൈ സമേതേ വസതി ശിവഗിരോസേ ധർമ്മ സംസ്ഥാപനാർത്ഥം അഭിലസതി ഗുരു സാക്ഷേമവാൻ നിത്യജസ്രം നികടഗമിവ പ്രിച്ഛൻ അബ്ധിമാഭാസ സഹ്യ. സുപ്രസിദ്ധനായ ആ സഹ്യപർവ്വതം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യ സംഘങ്ങളോട് കൂടിയവനായിട്ട് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി തന്റെ ആ ശ്രീനാരായണ ഗുരുക്ഷേമത്തോടുകൂടി അവിടെ സുഖമായി വസിക്കുന്നു എന്നിങ്ങനെ എല്ലായ്പ്പോഴും ശിവഗിരിക്കടുത്ത് കിടന്ന അറേബ്യൻ സമുദ്രത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു തോന്നുമാറ് ശോഭിച്ചു. ഇതൊരു ആലങ്കാരികമായ പ്രയോഗങ്ങളാണ്. കാര്യം പ്രകൃതിയെയും ഗുരുവിനോട് ഇണക്കിച്ചേർത്തുകൊണ്ട് പ്രകൃതി പോലും സ്പന്ദിക്കുന്നത് ഗുരുദേവനെ പൂജിക്കാനും ഗുരുദേവന്റെ മഹത്വം അറിയാനും ഗുരുവിലുള്ള കാരുണ്യം ഏറ്റുവാങ്ങാനും എന്ന വണ്ണമാണ് ശിവഗിരിക്കുന്നിലെ പ്രകൃതി പോലും സഞ്ചരിക്കുന്നതെന്നാണ് ഇവിടെ അരുളി ചെയ്തിരിക്കുന്നത്. വയമ വിചാരിതാർത്ഥ വർത്തതേ ലോകപൂജ്യോ ഗുരുരിക സവിധേന പുണ്യമസ്മാത് പരം കി തരവേദി തടസ്ഥാ സംശിരം കമ്പയന്ത സവിതഗതമതി സമീരം ഭാഷമാണ ഇവാസൻ. ശിവഗിരിയിലെ നഹസവിധി ഞങ്ങളുടെ അടുക്കൽ ലോകപൂജ ഗുരു വർത്തത സർവജനങ്ങളാലും ഒരുപോലെ ആരാധനീയനായ ശ്രീനാരായണ ഗുരു വസിക്കുന്നു എന്ന് തസ്മാത് വയമഭി ചാരിതാർത്ഥ ഭവാം, അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം വളരെയധികം ചാരിതാർത്ഥമുള്ളവരായി തീർന്നു എന്നും അതുകൊണ്ട് അപ്രകാരം ലഭിച്ച അസ്മാത് പരംപുണ്യം കിമ്മസ്തി, ലോകാരാധ്യനായ ഒരു മഹാത്മാവിനും ശിഷ്യനങ്ങൾക്കും തണലും കുളിരുമേകി ആശ്വാസം പകർന്നു കൊടുക്കാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ വലിയൊരു ഭാഗ്യമാണെന്ന് കരുതുന്ന പുണ്യകരമായ കൃത്യമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്രകാരം തടസ്ഥാ തരവഹ, ശിവഗിരിയുടെ അടിവാരത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ശിവഗിരി ആശ്രമത്തിന് ചുറ്റുപാടും നിൽക്കുന്ന വൃക്ഷങ്ങൾ സംശിര കമ്പയന്ത, ഇപ്രകാരം വിചാരിച്ചുകൊണ്ട് വൃക്ഷലതാദികൾ തന്റെ ശിഖിരങ്ങളെയിട്ട് അനക്കിക്കൊണ്ടിരുന്നു. തങ്ങളുടെ സമീപത്തെ കാറ്റിനോട് ഇവയെല്ലാം ഇപ്രകാരം മന്ത്രിക്കുന്ന പോലെയും ചെല്ലുന്നവർക്ക് തോന്നി. ശിവഗിരിക്കുന്നിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന പവിത്ര വിശ്വാസികളായ മനുഷ്യന്റെ മനസ്സ് അവിടെ പ്രകൃതി രമണീയത കൊണ്ടും അവിടുത്തെ വൃക്ഷലതാദികളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംഭാഷണത്തെ പോലും ഗ്രഹിക്കത്തക്ക സൂക്ഷ്മമായിരുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കേണ്ടത്. ഇത്രയും സൂക്ഷ്മതയുള്ള ആളുകളാണ് എവിടെ വന്നിരുന്നത്, ശിവഗിരിക്കുന്നിൽ. ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ചിന്തിക്കേണ്ടതുമാണ്. അപ്പൊ ഇവിടെ പറയുന്നത് മരങ്ങൾ കാറ്റിനോട് മന്ത്രിക്കുകയാണ്. എങ്ങനെയാ മന്ത്രിക്കുന്നത്? ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ് ഈ ശിവഗിരിക്കുന്നിൽ വരാൻ സാധിച്ചത്. അതുകൂടാതെ ഞങ്ങളുടെ ഒരു പുണ്യമാണ് ഈ മഹാത്മാവായ ഗുരുദേവനും ഗുരുദേവന്റെ ശിഷ്യന്മാർക്കും തണലേകാനും അതുപോലെ തന്നെ കുളിർക്കാറ്റുകൊണ്ട് അവരെ വീശാനും നമുക്ക് രണ്ടു കൂട്ടർക്കും സാധിച്ചത് ഒരു പരമപുണ്യമാണ്. കാറ്റ് എല്ലാ സ്ഥലത്തും വ്യാപിച്ച് എല്ലാവരെയും തലോടിപ്പോകുന്നെങ്കിലും ശ്രീനാരായണ ഗുരുദേവന്റെ തൃപ്പാദത്തെ തലോടുന്നതാണ് കാറ്റിന് ഏറ്റവും അഭികാമ്യമെന്നാണ് ഇവിടെ പറയുന്നതിന്റെ സാരാംശം. യതിവരൈഹ കച്ചേ ധർമ്മ സംരക്ഷണാർത്ഥം കൃജത നിരവധിവ്യേർ ഭാസമാനോസ്തി ഭാവി ഇതി സുവിധ വൃത്തോ വഞ്ചിഗോ ശ്രീനരേന്ദ്രോ സജീവമുഖതയേവ പൃച്ഛതാം ക്ഷേമമേതം. ഈ കേരളത്തിൽ തങ്ങളുടെ ഭരണത്തിൻ കീഴിലിരിക്കുന്ന രാജ്യങ്ങളായ എല്ലാം ഉൾപ്പെട്ട ഈ കേരളത്തിൽ കച്ചിത് യതിവര ഒരു സന്യാസി ശ്രേഷ്ഠൻ ധർമ്മ സംരക്ഷണാർത്ഥം ധർമ്മത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ധർമ്മത്തെയും അധർമ്മത്തിന്റെയും വളർച്ചയും കണ്ടിട്ട് ധർമ്മ സംരക്ഷണാർത്ഥത്തിന് വേണ്ടി കൃതജനീവ അവതരിച്ച ഒരു മഹാനെ പോലെ ദിവ്യഭാവി ഭാസമാനാസ്തി അലൗകികമായ ആകൃതിയും പ്രകൃതിയും ആചാരവും അറിവുമൊത്ത് പ്രകാശിക്കുന്നുവെന്ന് വഞ്ചിതേന്ദ്ര വഞ്ചിഗോശ്രീ നരേന്ദ്രു എന്നീ പ്രകാരകഥയെ വേണ്ട പോലെ അറിഞ്ഞവരും തിരുവിതാംകൂർ മഹാരാജാവും കൊച്ചി മഹാരാജാവും സജീവമുഖതയേവ അവരുടെ ദിവാൻമാർ വഴി തന്നെ ഏനം ക്ഷേമം അവർച്ചതാം ഈ ശ്രീനാരായണ ഗുരുദേവനോടുള്ള ക്ഷേമമാണ് അവിടത്തേക്കെന്ന് ചോദിക്കുകയുണ്ടായി. കുശലപ്രശ്നം നടത്തി വന്നു എന്നർത്ഥം. ആരൊക്കെ? തിരുവിതാംകൂർ രാജാവും കൊച്ചി രാജാവും. വിഷയവിതൃത ചിത്താഹി ആത്മജിജ്ഞാസവോയേ നിശിതമതി വിശിഷ്ടാ വിദ്വദഗ്രേസരാസ്തി ഗുരുമുപഗതവന്ദ തത്വജശ്രദ്ധദാന കൃതബഹുവിധ പൂജാഭേജിരോചാരിതാർത്ഥ്യം. ആരെല്ലാം ആധ്യാത്മിക കാര്യങ്ങളിൽ സംശയാലുക്കളായിരുന്നുവോ ആരെല്ലാം ആത്മസ്വരൂപവും ആത്മസത്തയും അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. തേ നിശ്ചിതം അതിവിശിഷ്ട വിദ്യുതഗ്രേസരാണ്, ഭാരതത്തിന് അകത്തും പുറത്തുമുള്ള ആ സൂക്ഷ്മബുദ്ധികളായ പണ്ഡിതശ്രേഷ്ഠന്മാര്. ഗുരു ഉപഗതവന്ത, ശ്രീനാരായണ ഗുരുദേവനെ സമീപിച്ചിട്ട് ഗുരുവുമായി സമ്പൽക്കം പുലർത്തിയിട്ട് തദ്വജ ശ്രദ്ധദാന, അവിടുത്തെ വജസ്സുകളെ ഉപദേശങ്ങളെ ശ്രദ്ധയോടുകൂടി കേട്ടു. അതിൽ വിശ്വാസം വന്ന അവര് കൃത ബഹുവിധ പൂജാഹ ചസന്ത, സംശയപരിഹാരം ലഭിച്ചത് നിമിത്തം അസാധാരണമായ ഭക്തിയാദരോടുകൂടി ഗുരുവിനെക്കുറിച്ച് തോന്നിയതിന്റെ ഫലമായി ഗുരുവിന്റെ പ്രീതിക്കും ബഹുപ്രകാരത്തിലുള്ള പൂജകൾ നടത്തി. ചാരിതാർത്ഥ്യം ഭേദിരേഹി, തങ്ങളുടെ ജന്മം സഫലമായി തീർന്നുവെന്ന മഹത്തായ കൃതാർത്ഥയോടുകൂടിയവരായി ഭവിച്ചു. സകല ഭുവനയോഗക്ഷേമദാതാരമീശം ഭുവി പുനരവതീർണം ശ്രീഹരിം ഞാദവന്ത്, ഹിമഗിരിവരഗംഗാധീരസിന്ധ്യാദ്രിവാസ മുനീഗതവാഗ തമാഗം അർച്ചയൻ സ്തോത്രപുഷ്പൈ. പർവ്വതേശ്വരനായ ഹിമവാനിലും ഗംഗാതീരങ്ങളിലും വിന്ധ്യാപർവ്വതത്തിലും തത്താദർശമായ പുണ്യസങ്കേതങ്ങളുണ്ടെങ്കിൽ കൂടിയും അവിടെ വസിച്ചുകൊണ്ടിരുന്ന ആത്മജ്ഞാനികളായിരിക്കുന്ന മഹർഷിമാർ സകല ഭുവന യോഗക്ഷേമമാദരം ഈശം ശ്രീഹരിം ഭുവിപുന അവതീർണം ഞാതവന്ത്, എല്ലാ ഭുവനങ്ങൾക്കും യോഗക്ഷേമത്തെ നൽകുന്ന വനും സർവീശ്വരനുമായ ശ്രീഹരി വീണ്ടും ഭൂമിയിൽ അവതരിച്ചു എന്ന്, അതെന്തിനു വേണ്ടി, ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി അവതരിച്ചിരിക്കുന്നു എന്ന് വസ്തുത സൂക്ഷ്മമായി ഗ്രഹിച്ചിട്ട് വർക്കല ശിവഗിരിയിലെത്തി ഗുരുദേവനെ സ്തുതിയുതങ്ങളാകുന്ന പുഷ്പങ്ങൾ വർഷിച്ച് നാരായണ ഗുരുദേവനെ ഭക്തി ആദരപൂർവം പൂജിച്ചു. ഗുരുദേവനെ പൂജിക്കുന്നതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും മാറി ആത്മമനഃശാന്തികൾ പ്രാപ്തമാക്കാൻ സാധിക്കുമെന്ന് അവർ വിശ്വസിച്ചു. കലികാലോധന്മ പ്രജനന പടുഗന്ധവിഗത ശ്രുതീനാം യാഥാർത്ഥ്യം ഭ്രമവിഷയഹീനം കരഗതം സമത്വം സൗഭ്രാത്ര ശ്രുതമികജാജനാനാം മനുത്തം ഗുരുധർമ്മവ്യാഖ്യാതരജഗതി സർവോ വിസുഖിന. ഇതാണ് ധർമ്മത്തിന്റെ ലക്ഷണം. എന്താണ് ധർമ്മത്തിൽ? ഇവയാണ് ധർമ്മങ്ങളെ പ്രവൃത്തി ധർമ്മങ്ങളും നിവൃത്തി ധർമ്മങ്ങളെന്നും ഇവ രണ്ടും ഇതമുണ്ട്. യാഗാദികളാണ് പ്രവൃത്തി ധർമ്മങ്ങൾ, ജ്ഞാനാദികളാണ്, ജ്ഞാനവൈരാഗാദികളാണ് നിവൃത്തി ധർമ്മങ്ങൾ. ഇപ്പൊ തന്നെ അതിനെ പറയാം. പ്രവൃത്തി ധർമ്മങ്ങൾ അഭ്യുദയത്തിനും ക്രമത്തിൽ മോക്ഷസാധനത്തിനും കാരണമായിരിക്കുന്നു. അധർമ്മപ്രജന പടുഹു കലികാല വിഗത അഭൂദ്ഗന്ധ, ജനങ്ങളുടെ അധർമ്മം അധർമ്മത്തിലുള്ള പ്രതിപത്തിയും പറഞ്ഞ അധർമ്മ വായ്പുണ്ടാകുവാൻ സമർത്ഥനായ ഈ കലികാലം നിശേഷം പോയി മറഞ്ഞു നാരായണ ഗുരുദേവന്റെ സാന്നിധ്യം കൊണ്ട്. അത് ആശ്ചര്യകരമായ ഒരു സംഭവമായിരുന്നു. മുഖ്യപ്രമാണമായ ശ്രുതികളുടെ ശരിയായ രൂപവും അർത്ഥവും ഭ്രമവും സംശയവും തീണ്ടാത്തവണ്ണം എല്ലാവർക്കും ഗ്രഹിക്കുവാൻ കഴിഞ്ഞു. ഈ ലോകത്ത് ജനങ്ങളുടെയിൽ ജാതിമതഭേദബുദ്ധിയെ നിഹനിച്ചുകൊണ്ട് സാഹോദര്യപൂർണമായ ഒരു സമഭാവന അംഗീകൃതമായി തീരുന്നതിന് വേണ്ടി സർവേഭി സുഖിനഹ അഭവൻ, എന്തിന്റെ എല്ലാറ്റിന്റെയും ഫലമായി എല്ലാ ജനങ്ങളും സുഖികളായി ഭവിച്ചു, എല്ലാവരും സസുഖികളായി തീർന്നു എന്നർത്ഥം. ഇതി അഷ്ടമസർഗ സമാപ്ത. ശങ്കരാചാര്യസ്വാമികളുടെ ഗീതാഭാഷ്യത്തിലെ ഒന്നാമത്തെ വ്യാഖ്യാനത്തിൽ തന്നെ പറയും, സ ഭഗവാൻ സൃഷ്ട്വ ഇദം ജഗത്തസ്യ ച സ്ഥിതിം ശീർഷുഹു മരീച്യാദിൻ അഗ്രേ സൃഷ്ട്വ പ്രജാവിധി പ്രവൃത്തിലക്ഷണം ധർമ്മം ഗ്രാഹ്യമാസ വേദോക്തം. തഥാന്യാംശ സനകസനന്ദാദി ഉൽപാദ്യ നിവൃത്തിലക്ഷണം ധർമ്മ ജ്ഞാനവൈരാഗ്യലക്ഷണം ഗ്രാഹ്യാമാസ എന്ന് ശങ്കരാചാര്യസ്വാമികളുടെ ഭാഷ്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് മരീച്ചാദികളുള്ള പ്രജാപതികളെ സൃഷ്ടിച്ചിട്ട് പ്രവൃത്തിലക്ഷണരൂപമായ ധർമ്മത്തെ അവരെ പഠിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് സനകസനന്ദ സനകുമാരന്മാരായ മുനിമാരെ സൃഷ്ടിച്ചിട്ട് അവർക്ക് നിവൃത്തിലക്ഷണമായ ധർമ്മത്തെ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. ശ്രീ വീര്യം ഐശ്വര്യം തുടങ്ങിയിരിക്കുന്ന ആറെണ്ണത്തോടുകൂടിയാണ് ഭഗ. ഭഗശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഐശ്വര്യം, വീര്യം, യശസ്, കീർത്തി തുടങ്ങിയിരിക്കുന്ന ആറെണ്ണം. അതോടുകൂടിയവനെ എന്ത് പറയാം? ഭഗവാൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ വീര്യ ഐശ്വര്യാദികളായിരിക്കുന്ന ഷഡ്ഗുണങ്ങൾ കൊണ്ട് ഈശ്വരൻ ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് അതിന് സ്ഥിതി ഉണ്ടാകണമെന്ന് കരുതി മരീചി തുടങ്ങിയിരിക്കുന്ന പ്രജാപതികളെ ആദ്യമായി സൃഷ്ടിക്കുകയും വേദോക്തമായിരിക്കുന്ന പ്രവൃത്തിലക്ഷണമായ ധർമ്മത്തെ അവരെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു എന്നാണ് ശങ്കരാചാര്യസ്വാമി പറഞ്ഞതിന്റെ അർത്ഥം. പിന്നീട് സനകനെയും സനന്ദനൻ തുടങ്ങിയ സന്യാസിമാരെ സൃഷ്ടിച്ചിട്ട് അവരെ നിവൃത്തിലക്ഷണമായ ജ്ഞാനവൈരാഗ്യലക്ഷണമായ ധർമ്മത്തെയും ഗ്രഹിച്ചു. ഈ വാക്യങ്ങളുടെ സാരമാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. നിവൃത്തിയും പ്രവൃത്തിയും ഈ രണ്ട് വാക്കുകളാണ് നമ്മുടെ മുമ്പിൽ ഇപ്പം അവസാനമായിട്ട് ഇതി പറഞ്ഞ പ്രവൃത്തി അഥവാ നിവൃത്തി. ഇപ്പൊ നിങ്ങളെല്ലാം നിവൃത്തിയിലാണോ പ്രവൃത്തിയിലാണോ? ഗൃഹസ്ഥന്മാരെവിടെയിരുന്നാലും പ്രവൃത്തിയിലായിരിക്കും. വെറുതെ കസേരയിലിരുന്നാലും പ്രവൃത്തിയിലാണ്. എന്താ കാര്യം? മനസ്സുകൊണ്ടുള്ള വ്യാപാരമുണ്ട്, പ്രവൃത്തിയാണ്. എവിടെ വ്യാപാരമുണ്ടോ ഏതൊക്കെ തരത്തിൽ, ശരീരം മനസ്സ് തുടങ്ങിയിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ തുടങ്ങിയിരിക്കുന്നതുകൊണ്ട് വ്യാപാരം എവിടുണ്ടോ അത് പ്രവൃത്തി ലക്ഷണവും, മറ്റേത് ഈ വ്യാപാരങ്ങളെല്ലാം അസ്തമിച്ച് സന്യാസിമാരുടെ വിചിന്തനം നിവൃത്തി ലക്ഷണവുമാണ്. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യ വസ്ത്രം ഉടുത്ത ആളുകളുടെ അർത്ഥത്തിലല്ല ഇവിടെ നിവൃത്തി ലക്ഷണം പറയുക. സർവസംഘ പരിത്യാഗിത്വം സന്യാസത്തിന്റെ ലക്ഷണം. എല്ലാ സംഘങ്ങളെയും പരിത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊന്നുമായിട്ട് യാതൊരു ബന്ധങ്ങളും ഇല്ലാണ്ട് എല്ലാവർക്കും വേണ്ടി എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോഴും താൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വെള്ളത്തിൽ കഴിയുന്ന താമരയെപ്പോലെ നിർലിപ്തമായൊരു അവസ്ഥ നമുക്കുണ്ടാവുക. ധൂമീനാവൃയതേ വന്നി, പുക കൊണ്ട് മൂടപ്പെടുന്നതാണ് ആര്? മന്നി. അതുപോലെ ഈ മനസ്സ് മലിനമാവുമ്പോൾ കർമ്മം കൊണ്ട് മൂടപ്പെടും നമ്മൾ. മനസ്സിനെ മലിനമാക്കുന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഈ പ്രവൃത്തി ലക്ഷണം എന്ന് പറയുന്നത് ക്രമമുക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് വേണം അതിനെ പറയാം. ക്രമമായിട്ട് മുക്തിയെ ഉണ്ടാക്കുന്നതാണ് പ്രവൃത്തി ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ഒരു ഗൃഹസ്ഥൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ധാർമ്മികത മുഴുവൻ ചെയ്തു തീർക്കുമ്പോഴാണ് അവൻ ഗൃഹസ്ഥനാകുക. ഉദാഹരണമായിട്ട് പറഞ്ഞ് ബ്രാഹ്മ മുഹൂർത്തത്തിൽ തന്നെ അവൻ കുളിച്ചിരിക്കണം. അത് ഏറ്റവും ഉത്തമമായ കർമ്മമാണ്. ഇത് ചെയ്യാത്തവൻ ഗൃഹസ്ഥനല്ല. നമ്മൾ ചിലയിടത്ത് എഴുതി വെച്ചിട്ടില്ലേ, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് എഴുതി വെച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലമായിരിക്കുന്ന എവിടൊക്കെയുണ്ട് അവിടെ എല്ലാ ഓഫീസ് എന്ന് എഴുതി വെച്ചില്ലെങ്കിൽ അത് നമുക്കറിയാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ ഗൃഹസ്ഥന്മാരുടെയും നിലപാട്. എന്താ എഴുതി വെക്കേണ്ടി വരും? ഗൃഹസ്ഥനാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. എങ്ങനെയാത് നമ്മൾ ഇതാണോ അല്ലയോ എന്ന് വേർതിരിച്ചറിയുന്നത്? അത് ശാസ്ത്രവചനമനുസരിച്ചാണ്. എങ്ങനെയാണ് ആ ശാസ്ത്രവചനം? അഞ്ചു വിധത്തിലുള്ള കർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുന്നവനാണ് ഗൃഹസ്ഥൻ. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ച് ദൈവവിചാരത്തോടുകൂടി വേണം അടുക്കളയിലേക്ക് പ്രവേശിക്കുവാൻ. ശരീരശുദ്ധി വരാത്താതെ ഒരാളും ഗൃഹത്തിന്റെ അടുക്കളയിൽ പ്രവേശിക്കരുത്. എന്തുകൊണ്ടാണ്? കൂടുതലും എന്താണ്, കുട്ടികളെ ഈ അടുത്ത കാലത്ത് ഒരു പഠനം നടത്തി, ശാസ്ത്രജ്ഞന്മാരുടെ ഒരു പഠനത്തിൽ കണ്ട് കുട്ടികൾക്കെല്ലാം കൂടുതൽ ശ്വാസസംബന്ധിയായ രോഗങ്ങൾ ഉണ്ടാവുന്നു. അതിന്റെ കാരണം എന്താ? അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു കോടതി വിധിയുണ്ടായി, ഇനി പുറത്തെങ്ങാണം പുകവലി നടത്തിക്കഴിഞ്ഞാൽ പിടികൂടപ്പെടും, അതുകൊണ്ട് ഇപ്പം അകത്ത് പുകയാണ്. കുട്ടികളെല്ലാം ഈ പുകയുടെ ശ്വാസോച്ഛ്വാസം ഏറ്റിട്ടാണ് ശ്വാസകോശ സംബന്ധമായ കുട്ടികളുടെ എണ്ണം പെരുകി വരുന്നതായിട്ട് ഡോക്ടർമാരുടെ ഈ അടുത്ത ദിവസത്തെ ഒരു പത്ര റിപ്പോർട്ട് മാതൃഭൂമിയിൽ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് അടുക്കള കയറണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് അത് ഏറ്റവും കൂടിയിരിക്കുന്ന സമയമാണ് രാവിലത്തെ സമയം. ഓക്സിജന്റെ അളവ് കൂടുതൽ വേണ്ടുന്ന സമയമാണ് രാവിലെ. കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുകയും ഓക്സിജനെ ആഗിരണയും ചെയ്യുന്ന സമയമാണേത് രാവിലത്തെ സമയം. അപ്പൊ നിങ്ങൾ കുളിക്കുകയോ നനയ്ക്കുകയോ ഒന്നും ചെയ്യാണ്ട് ശരീരത്തിന്റെ താപത്തെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് അടുക്കളയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കാർബൺ ഡൈ ഓക്സൈഡ് നിങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് ആഗിരണം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അത് കഴിക്കുന്ന കുട്ടികളിൽ കൂടുതലും പേർക്ക് എന്തായിരിക്കും, മനവിദ്വേഷങ്ങൾ കൂടും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് എന്താണ്, വിഷവാതകമാണ്. നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ഓക്സിജന്റെ അളവ് ശരീരത്ത് കൂട്ടാൻ വേണ്ടി ഓക്സിജനെ വലിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതിനോടൊപ്പം തന്നെ പുറത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് വിട്ടുകൊണ്ടേയിരിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് പാകം ചെയ്ത് പക്വമാകുന്ന ഭക്ഷണ പദാർത്ഥത്തിലേക്ക് ആഗിരണം ചെയ്യാനും അത് കഴിക്കുന്ന കുട്ടികളുടെ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാകാനും ഇടവരുന്നത് കൊണ്ടാണ് ആചാര്യന്മാര് നമ്മളോട് രാവിലെ എഴുന്നേറ്റ് കുളിക്കണമെന്ന് പറഞ്ഞത്. നമുക്ക് തന്നെ അറിയാം, ഏറ്റവും വളരെ പ്രസിദ്ധമായ ഒന്നാണ് ആലിന് പ്രദക്ഷിണം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് സ്ത്രീകൾ കുളിച്ച് വൃത്തിയായിട്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്തിട്ട് വേണം ഭഗവാനെ പോയി തൊഴാനെന്ന് ശാസ്ത്രത്തിൽ പറയുന്നു. ആൽമരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളോടൊപ്പമാണ്. പക്ഷെ മറ്റ് പല സംസ്ഥാനങ്ങളിലും എവിടെയും ആൽമരം വെച്ചു പിടിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടതാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിഷവാതകം കൊണ്ട് അന്തരീക്ഷം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തെ പോലല്ല വണ്ടികളുടെ എണ്ണം കൂടി, ഒരണുകുടുംബത്തിലും രണ്ട് വണ്ടിയോ മൂന്ന് വണ്ടിയോ ഒക്കെയാണ്. അതിനനുസരിച്ച് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവും. അന്തരീക്ഷ മലിനീകരണം കൂടുന്നതനുസരിച്ച് ഓസോൺ പാളികൾക്ക് വിള്ളല് വീഴും. ഈ ഓസോൺ പാളികൾക്ക് വിള്ളല് വീഴുമ്പോഴാണ് സൂര്യന്റെ ഏറ്റവും മാരകരശ്മിയായ അൾട്രാ വയലറ്റ് രശ്മി ഭൂമിയിൽ പതിക്കുവാൻ ഇടവരുന്നത്. ചൈനയിലെ പ്രതിവർഷം ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഈ സൂര്യന്റെ ഏറ്റവും വിനാശകരമായിരിക്കുന്ന അൾട്രാ വയലറ്റ് രശ്മികളുടെ താപമേറ്റിട്ടാണ്. പാലക്കാട് തുടങ്ങിയ പ്രദേശത്ത് പൊള്ളലേറ്റതായിട്ട് നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ? ഈ പൊള്ളലേൽക്കാൻ കാരണമാരാ? ഈ അൾട്രാ വയലറ്റ് രശ്മികളാണ്. ഭൗമാന്തരീക്ഷത്തിലുണ്ടായിരിക്കുന്ന ഓസോൺ വാതകത്തിന് വിള്ളല് വീണാൽ ആ വിള്ളല് വഴിയാണ് ഈ താപകരമായ വിനാശകരമായിരിക്കുന്ന അൾട്രാവയലറ്റ് രശ്മി ഭൂമിയിൽ പതിക്കുന്നത്. അത് മനുഷ്യ ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കും. അപ്പൊ അന്തരീക്ഷ മലിനീകരണമാണ് ഈ വിള്ളലുണ്ടാക്കുന്നതെങ്കിൽ ഈ അന്തരീക്ഷ മലിനീകരണത്തെ അതിജീവിക്കാനും ഓസോൺ വാതകത്തെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനുമായിട്ട് ഭാരതീയ ആചാര്യന്മാർ ഈ ഓസോൺ എന്ന് പറഞ്ഞ വാതകത്തെ കണ്ടെത്തുന്നതിനും എത്രയോ മുമ്പ് തന്നെ ആൽമരം നമ്മുടെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നു. ഓസോൺ വാതകം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൃക്ഷമാണേത് ആൽമരം എന്നുള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രാവിലെ ഒരു സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് ആൽമരത്തിന് പ്രദക്ഷിണം ചെയ്തു കഴിഞ്ഞാൽ ഓസോൺ വാതകത്തെ ശ്വസിക്കാനിടയായി കഴിഞ്ഞാൽ അതുകൊണ്ട് ശാരീരികമായ ആന്തരികമായ അവയവങ്ങൾക്ക് കൂടിയും സംശുദ്ധി വരുത്തുവാൻ ഇടകരുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. ഇപ്പൊ നിലവിളക്ക് കൊളുത്തുമ്പോൾ തന്നെ രണ്ട് ദിശകളിലേക്ക് നമ്മൾ നിലവിളക്ക് കൊളുത്തുക. ചിലയിടത്ത് ഒരു തിരിയിട്ട് കൊളുത്തും, ചിലയിടത്ത് രണ്ട് തിരി, ചിലയിടത്ത് മൂന്ന്, ചിലയിടത്ത് നാല്, ചിലയിടത്ത് അഞ്ച്. പലർക്കും ഈ ശാസ്ത്രീയമായ വശങ്ങളെക്കുറിച്ച് അറിയില്ല. ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഗുരുക്കന്മാര് നമ്മളോട് ഉപദേശിച്ചിട്ടുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ ഒരു സയന്റിഫിക് ആയ ഒരു തത്വമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. രമണ മഹർഷി പണ്ട് പറയും, ഷി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൾ എന്നാണല്ലേ. എസ് എച്ച് ഇ ഷി എന്ന് പറഞ്ഞാൽ എന്താ? അവൾ എന്നാണ്. നീ എസ് അങ്ങോട്ട് മാറ്റിക്കുക, ബാക്കി ആരാ? ഹി. അപ്പൊ ഷി എന്ന് പറഞ്ഞാൽ എന്തർത്ഥം മനസ്സിലാക്കണം? ഹിയും ഷിയും കൂടെ കൂടിയത് എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? പുരുഷനും സ്ത്രീയും കൂടെ കൂടിയതാണ് ഷി. അപ്പൊ സ്ത്രീകൾക്ക് സ്വതന്ത്രമായ സ്ഥാനമുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ട്? ഷി എന്ന് പറയുന്നതിന് ആ താരക്കുണ്ട്. പുരുഷനും പ്രകൃതിയും പുരുഷനും ഉള്ളത് കൊണ്ട് തന്നെ സ്ത്രീത്വത്തിന് ഈ പ്രകൃതിക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പില്ല. ആ സ്വതന്ത്രമായ നിലനിൽപ്പിന്റെ ആധാരശില എന്ന് പറയുന്നത് നമ്മളിവിടെ ഉണ്ടാക്കാവുന്ന എല്ലാ പ്രകൃതി സംരക്ഷണ നിയമങ്ങളുമാണ് അതിന്റെ സ്വതന്ത്രമായ നിലനിൽപ്പിന് ആധാരം. പ്രകൃതി സംരക്ഷണത്തിൽ നിന്ന് വിമുഖരായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. കാര്യം എന്താ? ഉള്ള മരങ്ങളെല്ലാം വെട്ടിമുറിച്ചിട്ട് എവിടെയെങ്കിലും കിടക്കുന്ന കട്ട കൊണ്ടുവന്ന് ഒരു കൂടാരം ഉണ്ടാക്കും. അതിനെ എത്ര മനോഹരമാക്കാമെന്നുള്ളതാണ് നമ്മുടെ തത്വം. അത്രയും മനോഹരമാക്കിയിട്ട് പിന്നെ അതിനകത്ത് എന്ത് ചെയ്യും, ഒരു എ സിയും കൂടെ വാങ്ങിച്ചു വയ്ക്കും. കാര്യം എന്താ, അല്ലെങ്കിൽ അതിനകത്തിരിക്കാൻ പറ്റില്ല. അപ്പൊ വെളിയിലുണ്ടായിരിക്കുന്ന അത്രയും താപം, അകത്തുണ്ടായിരിക്കുന്ന താപത്തെ കൂടി പുറത്തെടുത്ത് വിട്ടിട്ട് വെളി അകത്തെ തണുപ്പിക്കുമ്പോൾ കൂടുതൽ പുറത്ത് താപം കൂടുകയില്ല, കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി മൂല്യച്യുതി കൂടുതൽ കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നെ അറിയാം, പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ആദ്യത്തെ പടിയാണ് ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന ഒന്ന്, നിലവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിലവിളക്കിനെ ലക്ഷ്മി സങ്കല്പമായിട്ടാണെങ്കിൽ കൂടിയും ആചാര്യന്മാര് അത് നമുക്ക് വിധിച്ചു തന്നിരിക്കുന്നത് രണ്ട് ദിശകളിലേക്ക് രണ്ട് തിരിയിട്ട് കൊളുത്തുക. ചിലർ പറയും ഒന്നായിക്കൂടെ, മൂന്നായിക്കൂടെ, നാലായിക്കൂടെ, അതിന് യാതൊരുവിധ നിബന്ധനകളുമില്ല എന്നൊക്കെ പറയും. നമ്മുടെ ആചാര്യന്മാരാരും മന്ദബുദ്ധികളായിരുന്നില്ല, ഈ പറയുന്നവരെക്കാളും ബുദ്ധിമാന്മാരായിരുന്നു അവരൊക്കെ. കാര്യം എന്താ, അവരുടെ ദിനചര്യ, അവരുടെ ക്രമം, ജീവിതം ഇതെല്ലാം കൊണ്ട് പരിശുദ്ധീകരിക്കുക. ബുദ്ധി നമ്മൾ എപ്പോഴും ആലോചിച്ച് നോക്കിക്കും, നല്ല ചിന്തകളുള്ള ആളുകളുടെ ബുദ്ധി സൂക്ഷ്മമായിരിക്കും. അപ്പൊ നല്ല ചിന്ത മനസ്സിലുണ്ടാക്കാൻ ആചാര്യന്മാർ ഉപദേശിക്കുന്നത് ആർക്കു വേണ്ടിയാണ്? നമ്മുടെ ബുദ്ധിയുടെ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏകാഗ്രതയോടുകൂടി നിങ്ങൾ അവതാരണം ചെയ്യുക അഥവാ ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ബുദ്ധി സൂക്ഷ്മമായി കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്താണ്, ബഹിർമുഖമായിരിക്കുക. ഒന്ന് രണ്ട് പ്രവണതയെ ബുദ്ധിക്കുള്ളൂ, ഒന്നെന്താ, ബഹിർമുഖത്വം അല്ലെങ്കിൽ സൂക്ഷ്മത്വം. അതായത് ഉദാഹരണമായിട്ട് പറയണ, എന്റെ പിന്നിൽ ഒരു വലിയ ഭിത്തി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ നിങ്ങളുടെ ഒക്കെ ഈ ഭിത്തി കാണുന്നുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഉണ്ടെന്ന് പറയും. ഞാൻ അതിന്റെ സെന്ററിൽ ഒരു ബോൾ പെൻ കൊണ്ടൊരു പോയിന്റ് ഇട്ടു, എന്നിട്ട് നിങ്ങൾ ഇപ്പൊ എന്ത് കാണുന്നെന്ന് വെച്ചാൽ എന്ത് പറയും? ഒരു ബിന്ദുവിനെ കാണുന്നെന്ന് പറയും. പറയില്ലേ? പറയും. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ബിന്ദുവിനെ കാണുന്ന സമയത്ത് ഇത്രയും വലിയ ഭിത്തി എവിടെ പോയി ഒളിച്ചു? വലിയ ഭിത്തിയെപ്പോലും ഒരു ചെറിയ ബിന്ദുവിന് മറയ്ക്കാനാവുന്നെങ്കിൽ വലിയ വലിയ ചിന്താധാരകളെയും ആധ്യാത്മികമായ സൂക്ഷ്മചിന്തകൾ കൊണ്ട് മറയ്ക്കുവാൻ നമുക്ക് സാധിക്കും. പക്ഷെ അതിനെന്ത് വേണം? ഈശ്വരഭക്തി, ഗുരുവിശ്വാസം, ഗുരു വേദാന്ത വാക്യേഷ വിശ്വാസം, ഗുരുവിലും വേദാന്ത വാക്യത്തിലുമുള്ള ദൃഢവിശ്വാസം, ഇതെല്ലാം ഉള്ള ഒരു വ്യക്തിക്ക് മാത്രം കരഗതമാകുന്ന ഒന്നാണ് സംശുദ്ധമായ മനസ്സും സൂക്ഷ്മമായ ബുദ്ധി. മനസ്സ് ശുദ്ധമാകുമ്പോഴേ ബുദ്ധി സൂക്ഷ്മമാകിയുള്ളൂ എന്ന് നമ്മൾ ആലോചിക്കണം. സൂര്യൻ പ്രകാശിക്കുമ്പോഴേ ആർക്ക് വിടരാൻ പറ്റൂ? താമരയ്ക്ക് വിടരാൻ പറ്റുള്ളൂ. ഒരിക്കലൊരു വണ്ട്, ശങ്കരാചാര്യസ്വാമി പറയുന്ന ഒരു ഉപമയാണ്, ഒരു വണ്ട് ഒരിക്കല് ഒരു താമരപ്പൂവിനകത്ത് പോയിരുന്നു. അതിലിഷ്ടം പോലെ തേനുണ്ടായിരുന്നു. വണ്ട് ആവോളം നുകർന്നിരുന്നു. ഇരുന്നിരുന്നിരുന്നു വൈകുന്നേരമായത് മറന്നുപോയി. വൈകുന്നേരമായാൽ താമരപ്പൂവിന്റെ ഈ സ്വതവേ അങ്ങ് കൂടിപ്പോയി. അപ്പൊ അത് അതിനകത്തിരുന്നുണ്ട് വിചാരിച്ച്, എന്തായാലും നാളെ നേരം വെളുക്കും, നാളെ നേരം വെളുക്കും. അപ്പൊ ഞാൻ പറന്നിങ്ങനെ ഈ തിരുവനന്തപുരം മുഴുവൻ പറന്നിങ്ങനെ നടക്കും. നടന്ന് 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 എനിക്കിപ്പോ ഇതിനകത്തിരിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ പറന്ന് നടക്കുമ്പോൾ മാറും. ഞാൻ അനേകായിരം പേരുടെ തലയുടെ മോൾഭാഗം കാണും, മോളിക്കൂടാണല്ലോ പറക്കുന്നത്. അവരെയൊക്കെ ചെന്ന് ഓരോ കൊത്തു കൊടുക്കും. ഇങ്ങനെല്ലാം വിചാരിച്ച് വിരിച്ച് രാത്രിയുടെ മധ്യാഹ്ന സമയമായി. അപ്പോഴുണ്ട് മതവിളകിയ ഒരു ആന ഈ തടാകത്തിലേക്ക് വന്നു. ആദ്യം വെള്ളത്തെ കുത്തിമറിച്ചുകൊണ്ട് അവന്റെ പ്രഹരം ഏൽപ്പിച്ചു. രണ്ടാമത് എന്ത് ചെയ്ത്, കൂമ്പി നിന്ന് ഈ താമരമുട്ടിനെ എടുത്ത് നിലത്തടിച്ച് എന്ത് ചെയ്ത് ചവിട്ടി അരച്ചു കളഞ്ഞു. വണ്ട് ചത്തവില്ല. സ്വപ്നം കാണുന്നതിനും വേണം ഒരു അതിര് എന്നുള്ള ഒരു താക്കീതാണിത്. അമിതമായിരുന്നുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ടാൽ ഇങ്ങനെയൊക്കെയുള്ള ചില അബദ്ധങ്ങളിൽ പോയി പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എല്ലാ ഉപദേശ സാരങ്ങൾക്കും ശാസ്ത്രീയമായ ഒരു വശം നമ്മുടെ ആചാര്യന്മാർ കൽപ്പിച്ചിരിക്കുന്നത്. നിലവിളക്ക് കൊളുത്തുമ്പം രണ്ട് തിരിയിട്ട് കൊളുത്തുന്നത് ഉത്തമം. ഏക വർത്തിസ്ഥും ഹാ വ്യാധി, ഒരു തിരിയിട്ട് കൊളുത്തുന്നത് രോഗത്തെ ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. എള്ളിൽ നിന്നുണ്ടാകുന്നതാണ് എന്ത്? എള്ളിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇരുമ്പിന്റെ അംശമാണ്. ഇരുമ്പെന്ന് പറഞ്ഞത് ഒരു വലിയ ഊർജ സ്രോതസ്സാണ്. നമ്മളിപ്പം പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുമ്പോൾ തിലോദകം എന്ന് പറഞ്ഞ് അർപ്പിക്കാറുണ്ട്. ഈ തിലോദകം എന്ന് പറഞ്ഞാൽ എള്ളിലടങ്ങിയിരിക്കുന്ന ഊർജത്തെ സൂര്യൻ ആഗിരണം ചെയ്യുകയും അതുവഴി ചന്ദ്രലോകത്ത് പ്രേഷണം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പിതൃക്കൾക്കിടുന്ന പിണ്ഡം എന്ത് ചെയ്യുന്നത്? ചന്ദ്രലോകത്തെത്തി പിതൃക്കളുടെ ശരീരത്ത് പതിക്കാനില്ല വരുന്നത്. പക്ഷെ എന്തോ കേരളത്തുകാരല്ല ഒരു അന്ധവിശ്വാസത, പിതൃക്കളെയല്ല ഇപ്പൊ സങ്കല്പിച്ചിരിക്കുന്ന ഏതായിട്ടാണ്? ബലിയിട്ട് കഴിഞ്ഞ് അടുത്ത ക്ഷണത്തിൽ കൈകൊട്ടി കാക്ക വിളിക്കുക, തെക്കോട്ട് തിരിഞ്ഞ് കൈകൊട്ടുക, കാക്ക വിളിക്കുക, കാക്ക വന്നാൽ പിതൃവായി. അപ്പൊ ഈ ഇരിക്കുന്ന നമ്മളെല്ലാം ചത്ത കാക്കയാകുമെന്നാണെങ്കിൽ പിന്നെ ഈ ശാസ്ത്രമൊക്കെ എന്താവും? വ്യർത്ഥമായി തീരും. ഭഗവാൻ തന്നെ ഗീതയ്ക്കകത്ത് പറയും, എങ്ങനെയാണോ പഴകിയ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ഒരാൾ ധരിക്കുന്നത് പോലെ നമ്മൾ പഴയ ശരീരത്തെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തെ സ്വീകരിക്കുന്നത്. അങ്ങനെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, കർമ്മത്തിനനുസരിച്ച് യോഗ്യമായ ശരീരം കിട്ടുമെന്ന്. അങ്ങനെയാണെങ്കിൽ കാക്കയാണ് എല്ലാവരുമായി തീരുമെങ്കിൽ ഈ കേരള കൊച്ചു രാജ്യത്ത് കാക്കയുടെ എണ്ണം എത്ര വരും? എങ്ങനെയോ അബദ്ധമായത്, ഞാൻ പിന്നീട് സൂചിപ്പിക്കുകയും ചെയ്യാം എങ്ങനെയാണ് അത് വന്നു ചേർന്നതെന്നൊരു ചെറിയ കഥയും അതിന്റെ പിന്നിലുണ്ട്. നിലവിളക്ക് കൊളുത്തുമ്പോൾ രണ്ട് തിരിയിട്ട് കൊളുത്തണം. അതിനൊരു ശാസ്ത്രീയമായ നിഗമനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജാതീയ ചാർജുകളാണ് ആകർഷിക്കുക, സജാതീയ ചാർജുകൾ വികർഷിക്കും. ഇത് ശാസ്ത്രതത്വമാണ്. രണ്ട് ധ്രുവങ്ങളിലേക്ക് നിലവിളക്കിടുമ്പോൾ ഈ ഇരുമ്പിന്റെ അംശമുള്ള ഈ എണ്ണ അതിന്റെ ഊർജ സ്രോതസ് വിജാതീയ ദിശകളിലേക്കാണ് കത്തിജ്വലിക്കുന്നതെങ്കിൽ തിരിയുടെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിലൊരു പോസിറ്റീവ് എനർജി അതിനുണ്ടാക്കാൻ കഴിയും എന്ന് ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. ഒരു ദിശയിലേക്കാണെങ്കിൽ അത് നെഗറ്റീവായ എനർജിയെ നമുക്ക് ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് ദിശയിലേക്ക് എന്ത് ചെയ്യണം? നിലവിളക്ക് തിരി കൊളുത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആചാര്യന്മാരും പറഞ്ഞു, ഏകവർത്തിസ്തു മഹാവ്യാധി, ഒരു തിരിയിട്ട് കൊളുത്തുന്നത് രോഗത്തെ ഉണ്ടാക്കും. ദ്വിവർത്തിസ്തു മഹാധനം, രണ്ട് തിരിയിട്ട് കൊളുത്തുന്നത് ധനത്തെ ഉണ്ടാക്കും. ത്രിവർത്തിസ്തു മോഹാലസ്യം, കുംഭകർണന്റെ തലക്കീഴിൽ കൊളുത്തിയിരുന്ന വിളക്കേതാ? മൂന്ന് തിരിയുടെയാണ്. അപ്പൊ മൂന്ന് തിരിയിട്ട് കൊളുത്തുന്നവർക്കൊക്കെ ഉറക്കമേ സ്മരണം. അപ്പൊ ചതുർവൃത്തിസ്തു ദാരിദ്ര്യം, നാല് തിരിയിട്ട് കൊളുത്തുന്നത് ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണെങ്കിൽ പഞ്ചവർത്തിസ്തു ഐശ്വര്യം, അഞ്ച് തിരിയിട്ട് കൊളുത്തുന്നത് ഐശ്വര്യത്തിന്റെ ലക്ഷണമായിട്ട് പറയുന്നു. ഇതെല്ലാം ശാസ്ത്രീയമായ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള പദ്ധതികളായി ഈ ആചാര അനുഷ്ഠാനങ്ങൾ. അതിന്റെ വശത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈ പ്രവൃത്തി മാർഗം എന്ന് പറയുന്നതിലാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു വന്നത്. പ്രവൃത്തി എന്ന് പറയുന്നതിനകത്തറിയാം ഒരു കർമ്മം. ഒരു കുളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ ആ കല്ല് ചെന്ന് താഴെ തട്ടിലേക്ക് പോയാലും കർമ്മം കല്ല് കുളത്തിലുണ്ടാക്കിയ കർമ്മ തരംഗം എന്താ? ജലത്തിലെ ഇളക്കം. അത് കല്ലില്ലാണ്ടായാലും നിലനിൽക്കുന്നോ ഇല്ലേ? കുറെ നേരത്തേക്ക് അതിന്റെ തരംഗം നിൽക്കും. ഇതുപോലെ നമ്മൾ ചെയ്യുന്ന വിചാര സഹസ്രങ്ങളുടെ കർമ്മ തരംഗങ്ങൾ നമ്മുടെ ഉപബോധ മനസ്സിൽ ശേഖരിച്ചു വെക്കുകയും ആവശ്യമാകുന്ന വണ്ണം സ്മൃതി അതിനെ ചെകഞ്ഞെടുക്കുകയും ചെയ്യും. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു കാര്യം വേറെ ഏതെങ്കിലും കാര്യങ്ങളോട് കൂട്ടിയിണക്കി ചിന്തിക്കാൻ അതുകൊണ്ടാണ് നമുക്ക് ഉപബോധ മനസ്സിന്റെ സഹായത്താൽ സാധിക്കുന്നത്. ഇവിടെയും പ്രവൃത്തി മാർഗം എന്ന് പറയുന്നത് ഈശ്വരപൂജയാണ്. പ്രതിദിനം ഈശ്വരനെ പൂജിക്കുന്നത് പ്രവൃത്തി മാർഗമാണ്. എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നിലവിളക്ക് കൊളുത്തി വെച്ച് വടക്കോട്ടോ കിഴക്കോട്ടോ തിരിഞ്ഞിരുന്നു കൊണ്ട് ഇഷ്ടമുള്ള ഏത് മന്ത്രം വേണേലും ഭക്തിപൂർവ്വം ജപിച്ചാൽ അതിന്റേതായ ഉദ്ദിഷ്ട ഫലസിദ്ധി നമുക്ക് തീർച്ചയായും ഉണ്ടാവും. ധ്രുവൻ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം ജപിക്കാൻ കാട്ടിലേക്ക് പോകുമ്പോൾ 5 വയസ്സാണ്. ദൃഢനിശ്ചയത്തിന്റെ ഉറവിടമായിരുന്നു ധ്രുവനെങ്കിൽ കാട്ടിലേക്ക് പോകുമ്പം നാരദൻ വഴിയിൽ മാറി നിന്നുകൊണ്ട് തടസ്സം ചെയ്തപ്പോൾ നാരദനോട് ധ്രുവൻ പറഞ്ഞു, ഏയ്, ഞാൻ ദൃഢനിശ്ചയത്തിൽ മുന്നോട്ട് പോയിരിക്കുക, ഭഗവാനെ കാണാൻ എന്നെ തിരിച്ചു തരില്ല. എന്റെ അച്ഛന്റെ മടിയിൽ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ കാണണം. അപ്പൊ എന്തായാലും ഇവന്റെ അചഞ്ചലമായ മനസ്സിനെ കണ്ടിട്ട് നാരദൻ പറഞ്ഞു, നീ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഇന്ന് ഈ ന്യൂ ജനറേഷനിൽ നമുക്കില്ലാതെ പോയതെന്താ? സ്ഥിരബുദ്ധിയില്ലായ്മയാണ്. അസ്ഥിരതയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. സ്ഥിരത നമുക്കില്ലാണ്ടായിപ്പോയി. അതെന്താ അതിന്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് TV മാധ്യമങ്ങളുടെ മുമ്പിലാണ് ഏറിയ കൂറിയ സമയവും അല്ലെ? അതിൽ നടക്കുന്ന ചലനാത്മകമായ ദൃശ്യങ്ങളിലൂടെ മനസ്സ് അതിലേക്ക് താതാത്മ്യം പ്രാപിച്ചിട്ട് അതായി തീർന്ന് അതിന്റെ സ്വരൂപവും അതിന്റെ സ്വഭാവ ഗുണങ്ങളും നമ്മൾ ആർജിച്ചിട്ട് നമുക്ക് വേറൊരു വ്യക്തിത്വത്തെ നമ്മൾ സ്വയം എന്തു ചെയ്യുന്നു? സ്വാംശീകരിക്കുന്നു. ഈ വേറൊരു വ്യക്തിത്വം നമ്മുടെ വ്യക്തിത്വത്തെ നശിപ്പിക്കുന്നതിന്റെ മേൽത്തട്ടിൽ കയറിയിരുന്നു കൊണ്ട് നമ്മളെ നമ്മളല്ലാതാക്കി തീർക്കുക ചെയ്യുക. ഇതിനൊരു ന്യൂനതമായ പരിഹാരമാണ് ഈ മാധ്യമങ്ങളുടെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ദുർഗതിയും താതകച്ചതി ദുർഗതിയെ തന്നെ പ്രാപിക്കേണ്ടി വരും. ആ ദുസ്ഥിതിയെ ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്താ? നമുക്ക് നമ്മുടേതായ വ്യക്തിബോധവും കാഴ്ചപ്പാടും നമ്മളിൽ ഉണ്ടാകണം. നമ്മളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്ന പ്രക്രിയ ഈശ്വര ബുദ്ധിയോടുകൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈശ്വരഭജനം നമ്മുടെ ഒരു നല്ല സങ്കല്പമായിരിക്കണം. ഈശ്വരവിശ്വാസത്തിലൂടെ ധർമ്മത്തിന്റെ ബാധ സ്വയം നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഒരു ഈശ്വരഭക്തൻ എന്ന് പറഞ്ഞാൽ അവനെപ്പോഴും ധർമ്മത്തിനും അധർമ്മത്തിനും എതിരെ അധർമ്മത്തിനെതിരെ എപ്പോഴും പോരാടുകയും ധർമ്മത്തിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് പോലെ ധർമ്മത്തെ പ്രതിഷ്ഠിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിലും മനസ്സിലുമാണെങ്കിൽ ആ ധർമ്മമാർഗാനുസാരിയാകാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന വ്യക്തിയാണ് ഈശ്വരഭക്തൻ. അവനെപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും, ഞാൻ ചെയ്യുന്നത് ധർമ്മമാണോ ഞാൻ ചെയ്യുന്നത് അധർമ്മമാണോ എന്ന്. അവന്റെ മനസ്സൊരു കൗരവ പാണ്ഡവ യുദ്ധം തന്നെ നടന്നുകൊണ്ടിരിക്കും. ഏത് സമയവും അവൻ ചെയ്യുന്നത് നീതിപൂർവ്വം അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഈ ചിന്തകളുടെ അലയടികളാണ് നമ്മളെ സന്മാർഗീയതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നത്. എനിക്ക് ശാന്തിയും സമാധാനം നൽകുന്ന പാതയും ഏതാന്ന് ചോദിച്ചാൽ ധർമ്മമാർഗമാണ്. ബാക്കിയെല്ലാം എനിക്ക് ഭയത്തെ സൃഷ്ടിക്കുന്നതാണ്. ഭയം എന്റെ ജീവിതത്തിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണെങ്കിൽ ഭയനിവാരണമൂർത്തിയായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ തൃച്ചൈവടികളെ പൂജിക്കാനും ആ ഗുരുദേവന്റെ അനുഗ്രഹവർഷം സ്വയം ഏറ്റുവാങ്ങാനുമുള്ള ഒന്നായിരുന്നു ഈ അഷ്ടമസ്വർഗം. ഇത് വായിച്ചതിലൂടെ ശിവഗിരിക്കുന്നിൽ വിരാജിക്കുന്ന ശ്രീനാരായണമൂർത്തി എന്ന ആ ദിവ്യമൂർത്തി ഗുരുദേവനെ പൂജിച്ചു കൊണ്ടുപോകുന്ന ഭക്തന്മാർക്ക് വേണ്ടുന്ന അനുഗ്രഹവർഷത്തെ ചൊരിയുന്ന ഒന്നായി തീർന്നു ഈ അഷ്ടമസ്വർഗം. വൃക്ഷലതാദികളും പരിസരവും എല്ലാം ഗുരുപൂജയിൽ ആമഗ്നമാകുന്നു. നോക്കുക, അരിയപ്പുറം വളരെ ദിവ്യമായൊരു സംഗീതമാണ് അരിയപ്പുറം. ഒരിക്കൽ അരിയപ്പുറത്ത് ഗുരുപൂജ അരിയപ്പുറത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. അതിലൊരാൾ മാത്രം ഭക്ഷണം കഴിക്കാൻ വന്നില്ല. അപ്പൊ അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഗുരു ചോദിച്ചു, എന്താ ആൾക്ക് ഭക്ഷണം വേണ്ടേ? എല്ലാവരും നിരന്നിരിക്കുന്നു, ഗുരു അറ്റത്തിരിക്കുന്നു. അപ്പൊ പറഞ്ഞു, ആള് ഒരു രോഗത്തിനടിമയാണ്, ദ്രവരൂപത്തിലുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു ചോദിച്ചു, കഷ്ടം. എന്നിട്ട് ഗുരു അദ്ദേഹത്തെ ഗുരുദേവന്റെ അരികിലേക്ക് വിളിച്ചു. ഗുരുദേവന്റെ അരികിലെത്തിച്ചേർന്ന അദ്ദേഹത്തിന് തന്റെ ഇലയിൽ നിന്ന് തന്നെ ഗുരുദേവൻ ഒരു ഉരുള ചോറെടുത്തു. എന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞ് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. വിസമ്മതനായി നിൽക്കുന്ന അദ്ദേഹത്തോട് വീണ്ടും ആവർത്തിച്ചു, നാമല്ലേ തരുന്നേ, കഴിച്ചോളൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞു. തപശക്തിയുടെ വാക്ക് അനുസരിക്കാൻ നിവൃത്തിയില്ല, അനുസരിച്ചേ മതിയാകൂ. കാര്യം തപശക്തി നമ്മളിൽ പരിവർത്തനം വരുത്തുന്ന വാക്കുകളെ ഉണ്ടാക്കൂ. ഏതൊരു തപോനിഷ്ഠനായ ഗുരുവിനും അദ്ദേഹത്തിന്റെ സാമീപ്യം കൊണ്ട് മറ്റുള്ളവരി പരിവർത്തനം വരുത്താൻ കഴിയും. ഗുരുദേവൻ ലോകത്തിന് വരുത്തിയ പരിവർത്തനം തപസ്സിന്റെ ഫലമാണ്. നമ്മളാരും തപസ് ചെയ്യാത്തവരുമാണ്. തപസ് ചെയ്യാത്തവരാണ് തപസ്സിന്റെ അടുക്കൽ ചെന്ന് പരിവർത്തനത്തെ ചോദിച്ച് വാങ്ങുന്നതും. ഇദ്ദേഹം അത് വിസമ്മതിച്ചപ്പോൾ, നാം തരുന്നതല്ലേ എന്ന് ആജ്ഞാപിച്ചപ്പോൾ സ്വയം അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ആ ഉരുള ചോറ് വാങ്ങിച്ച് അദ്ദേഹം കഴിച്ചു. ദ്രവരൂപത്തിൽ മാത്രമുള്ള ഭക്ഷണം കഴിച്ചിരുന്ന ആൾക്ക് അരിയാഹാരം കഴിക്കാവുന്ന ഗുരുസൗകര്യത്തിൽ വെച്ച് തെളിയിക്കപ്പെട്ടു. സാഷ്ടാംഗം നമസ്കരിച്ചു. അന്ന് തുടങ്ങി ശിവഗിരി മഠത്തിന്റെയും അരിയപ്പുറത്തിന്റെയും സാധാ ശ്രീനാരായണ ഗുരുദേവ വിശ്വാസികൾ ഒത്തുകൂടുന്ന ഗുരുദേവ വിഗ്രഹപ്രതിഷ്ഠ എവിടെ നടത്തുന്നു അവിടെയെല്ലാം മറ്റുള്ളവരുടെ ദീനതകളെയൊക്കെ മാറ്റിമറിക്കുന്ന ഗുരുപൂജ എന്ന് പറയുന്ന മഹത്വം. ഗുരുപൂജയ്ക്ക് അത്രയ്ക്ക് മഹത്വമുണ്ട്. ഗുരുവാണ് ദൈവത്തിന്റെ പാത നമുക്കൊരുക്കി തരുന്ന ഗുരു സാക്ഷാൽ പരബ്രഹ്മം കൂടിയാണ്. ദൈവത്തെ സാക്ഷാത്കരിച്ച ഗുരു, ദൈവവും ഗുരുവും രണ്ടല്ല, ഒന്ന് തന്നെ. എന്തുകൊണ്ട്? കടലിലേക്ക് ശ്രീരാമകൃഷ്ണദേവൻ പറയും, ഒരു ഉപ്പുവാവ കടലിന്റെ ആഴം അളക്കാൻ ശ്രമിച്ചു. ആ ഉപ്പുവാവ കടലിൽ അങ്ങ് ലയിച്ചു കയറും, അതേ ആഴം അളന്നിട്ട് തിരിച്ചു എന്ന് പറയുമോ? അങ്ങ് ലയിച്ചു കയറും. ഇതുപോലെ ദൈവത്തിനെ അറിയാൻ ശ്രമിക്കുന്നവരെന്തായിരിക്കും? അങ്ങതിൽ ലയിച്ചു കയറും. പിന്നെ അവർക്കൊന്നുമില്ല, അവരും ദൈവവും ഒന്നു തന്നെയാണ്. അതിന് യാതൊരു ഭിന്നതയില്ല. മനസ്സെവിടെ ലയിക്കുന്നോ അവിടം അതിന്റെ രൂപമായി മാറുന്നതുപോലെ മനസ്സ് ഈശ്വരനിൽ ലയിച്ചാൽ ഈശ്വരാകാര വൃത്തിയായി മനസ്സിന്റെ രൂപം. ആ ആകാര വൃത്തിത്വം കൈവരിക്കാനാണ് ഗുരുപൂജ.
നമ്മൾ ഇന്ന് ഗുരുദേവന്റെ പാദകമലങ്ങളിൽ പൂജ ചെയ്ത് അർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ പൂക്കൾ തന്നെയാണ്. കർമ്മസായുജ്യം നേടാനും വിഫലമായ കർമ്മങ്ങളെ ഒഴിവാക്കാനുമുള്ള മുക്തി മന്ത്രങ്ങളാണ് ഗുരുപൂജ മന്ത്രങ്ങൾ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ എന്ന് അർച്ചിക്കുമ്പോൾ ആ മന്ത്രാക്ഷരിൽ അടങ്ങിയിരിക്കുന്ന ശക്തിവിശേഷം ഗുരുചൈതന്യത്തിന്റെ ധ്വനിയാണ്. അത് സംശീകരിക്കുന്ന ഹൃദയങ്ങളാണ് ഇന്ന് നമുക്ക് ആവശ്യം. പക്ഷെ ഏറിയ കുറും ശ്രീനാരായണ വിശ്വാസികളിലെല്ലാം തന്നെ മഞ്ഞ വസ്ത്രം ഉടുക്കുക എന്നുള്ള യോഗ്യതാപത്രത്തിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്നാണ് നമ്മൾ ഇന്ന് കാണുന്നത്. മറ്റെല്ലാ ഗുരുക്കന്മാർക്കും ഇന്ന് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. അവരുടെയൊക്കെ ശിഷ്യപരമ്പരകളൊക്കെ കഠിനമായ സാധനയിലും അവരുടെ ഗുരുവിൽ അർപ്പണ മനോബുദ്ധിയും കാണിക്കുമ്പോൾ ശ്രീനാരായണ വിശ്വാസികളെടുത്ത് ആ അർപ്പണബുദ്ധിയുടെ മംഗലേറ്റിരിക്കുകയാണ്. ആ മംഗല് മാറ്റേണ്ടത് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ്. പ്രതിദിനം നമ്മൾ എല്ലാവരും കൂടിയിരുന്ന് പുഷ്പാഞ്ജലി ജപിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. ഗുരുപ്രാർത്ഥനയില്ലാത്തൊരു ജീവിതം നമുക്ക് നിരർത്ഥകമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം. ആ സാർത്ഥകമായ ജീവിതമാണ് അഷ്ടമസർഗത്തിൽ നാരായണ ഗുരുദേവൻ നമ്മളോട് ഈ ശ്രീനാരായണ വിജയത്തിലൂടെ ഗുരുദേവന്റെ രൂപരേഖ നമ്മളോട് കവി വരച്ചു കാണിച്ചു തന്നത്. ആ തണലിൽ വൃക്ഷലതാദികളും കാറ്റും തമ്മിൽ പരസ്പരം സംവദിക്കുന്ന ഭാഷ അതുപോലും എന്താ നാരായണ ഗുരുദേവന്റെ അരികിൽ ഒരു വൃക്ഷമായി എനിക്ക് ജനിക്കാൻ കഴിഞ്ഞതിന്റെ സൌഭാഗ്യത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ചെമ്പഴന്തി എന്ന് പറയുന്ന ഗ്രാമാന്തരീക്ഷത്തിൽ ജനിക്കാൻ ഭാഗ്യമായ നിങ്ങളുടെ കഥ നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് ആലോചിച്ചു നോക്കുക. എത്ര പുണ്യകരം, എത്ര ശ്രേയസ്കരം. അതുകൊണ്ട് തന്നെയാണ് നമുക്കിവിടെ ഈ സപ്താഹത്തിന്റെ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് പ്രതിജ്ഞ ചെയ്യാം, വരും ദിനങ്ങളിൽ ഗുരുവിശ്വാസത്തിൽ അടിയുറച്ച ഒരു ദൃഢനിശ്ചയത്തിന്റെ പ്രതിരൂപങ്ങളായി നമ്മൾ മാറട്ടെയെന്ന്. ആ മാറ്റമാണ് എന്നും ഏത് ലോകത്തിനും ശാശ്വതമായ പരിഹാരം അരുളുന്നതെന്ന് അരുളിക്കൊണ്ട് തന്നെ നവമസർഗം, ശിവഗിരി മഠത്തിന്റെ സ്ഥാപനവും ശാരദാ പ്രതിഷ്ഠയും. അതിനു മുമ്പ് കുറച്ചു നേരം മലയാളം നമുക്ക് കേൾക്കാം.
അരുവിപ്പുറം പ്രതിഷ്ഠ. അന്നൊരു നല്ല ശിവരാത്രി നാളിൽ ഗുരു ഉന്നിയിരുന്ന പ്രതിഷ്ഠ ചെയ്തു മുതാ ആറ്റിൽ നിന്നും താനെടുത്ത ശിലാഖണ്ഡമേറ്റവും ഭക്തിയായെന്നു ഗുരുദേവൻ പഞ്ചാക്ഷര മന്ത്രധ്വനി മുഴങ്ങവേ ശാന്തമായി ദീപാവലികൾ തിളങ്ങവേ നാദസ്വരമേളമേറ്റം മുഴങ്ങവേ നാനാജനങ്ങൾ പഞ്ചാക്ഷരി ചൊല്ലവേ അൻപാർന്ന തൃത്താ ശിവലിംഗമേന്തിയങ്ങൻപാർന്ന ഹൃത്തടമാർക്കും കുളിർത്തിത് ധ്യാനം നിമിത്തമായ അന്തരംഗമതുതാനുമായോഗി ശിവനിൽ ഉറപ്പിച്ചു താനുമതാ നിന്നു മൂന്നു മണിക്കൂറും യോഗികൾക്കേറ്റം പ്രിയങ്കരനായുള്ള യോഗമഹാദേവനെ താൻ സ്തുതിച്ചത് നമസ്തേ ശംഭോദേവ ശങ്കരായ ച നമസ്തേ സമസ്തലോകഹിതായ ച പാർവതീദേവായ തുഭ്യം നമോ നമ ലിംഗരൂപ നമസ്തുഭ്യം ലീനായ സർവജന്തുവർഗായ ലയായീശ്വരായ നമസ്തേ സർവവന്ദ്യായ ചാരുരൂപ നമോസ്തുതേ വിഘ്നഹന്താ ച സർവായ സർവകർമ്മണേ ജഗദ്ഹിതായ ശാന്തായ വേദരൂപായ വേദ്യായ പാവന പശുപതയേ നമ നമ പിംഗലാക്ഷ പാഹി മാം കരുണാനിധേ പാശുപതേ ആത്മരൂപിണേ മഹേ മഹാമായേ മാനനീയ മഹായോഗിൻ മംഗളായ മഹൌഷധ മാധവപ്രിയ മാനിനീയ മഹാഗംഗാധരായ മഹനീയ ചരിത്രായ കാലരൂപായ ദേ നമഃ കർമ്മബന്ധ വിനിർമുക്ത കീർത്തനീയ നമോ സുദേ ശ്മശാന നിലയാ സാധു നമസ്തേ കാലകാലായ നമസ്തേ കീർത്തനീയായ നമസ്തേ ജഗദാത്മനേ നമസ്തേ സമത്വവിദ്യായ വീരായ സ്വാരായതേ നമസ്തേ ചാരുലിംഗായ നമസ്തേ സർവവിനിർമുക്ത ശാശ്വതായ നമസ്തുഭ്യം നാദബിന്ദു കലായതേ നാശഹീന നമസ്തുഭ്യം നന്ദിനേ നിർമ്മലാത്മനേ നടേശായ നായകായ നാമരൂപായ നാഥായ പരാത്പരാഹി മാതൃജാതാപതയേ ഹേമബീജ നമസ്തുഭ്യം ഹിമവദ്ഗിരി സംശയ മഹിമാദിഗുണാധാര മാർഗരൂപ നമ കർമ്മസാക്ഷിണേ നരാന്തക സുന്ദരേശ നമസ്തുഭ്യം ചന്ദ്രമൗലി നമോ സുദേ കന്ദർപ്പതർപ്പശമന കാമിദാസ പ്രദായിനി കാശീവാസ കലാസിന്ധു താണ്ഡവ പ്രിയതേ നമ ഋഷിദേവ നമസ്തുഭ്യം ഋണത്രയ വിമോചനജാതിഭേദമതവേഷം മതദ്വേഷം ഏതുമില്ലാതെയേവർക്കും മോദമേകം മഹാത്മനെ മാനനീയ നമോ തുഭ്യം മഹാത്മ്യമരുളും വിഭോ മാധവപ്രിയ സകാന്തമായിനേ മഹദേ നമ മോഹന്ത മോഹനാകാരമാന്യായ മഹാകൽമഷനാശായ മാർഗായ നമസ്തുഭ്യം മോക്ഷകാരണരൂപിണേ സർപ്പഭൂഷണഗാത്രായ ജടാധര നമസ്തുഭ്യം രുദ്രാക്ഷധാരിണേ പാർത്ത സേവിതപാദായ പാഹി മാഹി മഹാത്മനെ മംഗളായ നമസ്തുഭ്യം ഗംഗാകാമുക ദക്ഷായ കവാംബദേ ശങ്കരായ നമസ്തുഭ്യം ശാശ്വതായ നമസ്തുതേ മാഹഹന്തായ മോക്ഷായ കാമിദാമിത തേജസേ ക്ഷേമരൂപക്ഷിതി പൃഥുന്നാഥായ കൈലാസപദയേ ശരചന്ദ്രനിഭ നമസ്തുഭ്യം നമ പിനാകപാണയേ ശൂലഹസ്ത നന്ദിധര നരായ നരാന്തകോ നമ മംഗളം വേദവേദാന്തവേദ്യായ ദേ പർവതാത്മജാർത്തദേഹായ നമസ്തേ പാവനാംഘ്രയേ പങ്കജാധരദേവ്യ പത്മനാഭപ്രഭോ നിത്യം പാഹി പ്രഭോ ഇത്തരം ഭക്തിയായുള്ള ഗുരുവിന്റെ പ്രാർത്ഥന നീണ്ടിതു മൂന്നു മണിക്കൂറും അപ്പോഴതാകാശമധ്യത്തിൽ നിന്നങ്ങ് അത്ഭുതമായൊരു കാന്തിപരമായി പഞ്ചാക്ഷരധ്വനി വാനിൽ മുഴങ്ങവേ പഞ്ചമി ചന്ദ്രപ്രഭ ചൊരിയുന്നതാ തേജസ്സു വന്നു ബലം ചൂർന്നങ്ങുതാൻ തേജോ നിധി ഗുരു തന്നിലമരുന്നു ആകാശഗംഗയും മോദാൽ പൊഴിയുന്നു ആശാനുരൂപമായി വാഴു വായും വീശുന്നു പാരം ജടാഭാരം തന്നിൽ നിന്നങ്ങനെ നാരിയാൻ ഗംഗ പ്രവഹിക്കും മട്ടിലായി നാരായണ ഗുരുദേവനയനത്തിൽ നിന്നാനന്ദപാഷ്പം പ്രവഹിക്കുന്നുണ്ട് ചാരുവാം നീരിനാൽ ദിവ്യപ്രഭാവത്താൽ അപ്പാറക്കഷണങ്ങൾ രവിച്ചിരിക്കാം അതാ പീഠമായുള്ള കല്ലിന്മേൽ തന്നെയാ ലിംഗശിരദേവനും വച്ചുറപ്പിച്ചതിന്നും ഉറച്ചു തന്നെ വസിക്കുന്നു ഭാവുകം ലോകത്തിനായേകുവാനായി ഭാഗധേയനാം ഗുരു പ്രതിഷ്ഠിച്ചതും ബ്രാഹ്മണനെന്നി മറ്റൊരുത്തർക്കും മന്നില്ലീവക പ്രതിഷ്ഠ ചെയ്യുക വയ്യതാനത്തരം മാമൂലുകൾ പറിച്ചെങ്ങറിഞ്ഞിട്ട് ശുദ്ധ ഗുരുദാനം വസിക്കുന്നു എത്രയോ കാലമായല്ല യുഗങ്ങളായി കൃത്രിമ മാമൂലിനാൽ മേധാവിമാരായി ചാതുർവർണ്ണത്തിന്റെ മേധാവിമാരായിട്ടാതി ഭൂമിയിൽ ഏറ്റിയ ജനത്തിനെ പാതകമമ്മാറുമർദ്ദിച്ചു തന്തണർ ദൈവിക കാര്യം നടത്തുവാനായിട്ടു ഈ വകക്കാർക്കേ അധികാരമുള്ളുതാൻ പാചകക്കാരൻ പരദേശി താൻ പിന്നെ സ്വയം പ്രതിഷ്ഠ നടത്തി വരുന്നിതു ശാന്തിയും തന്ത്രവും എല്ലാവരും മാത്രം എന്തുകൊണ്ടും മറ്റൊരുത്തരും ചെയ്തീണ ഇത്തരം ബ്രാഹ്മണൻ തന്നെ മതത്തിനെ അത്യന്ത ദുഷ്ടമാം മാമൂൽ ചടങ്ങിനെ പാടെ തുരത്തി പരിഷ്കാര സൂര്യന്റെ ഭാസുരമായുള്ള രശ്മി പരത്തിനാൻ എന്തുകൊണ്ടിത്തരം പ്രതിഷ്ഠ ചെയ്തതു കൊന്തണൻ അങ്ങു ചോദിച്ചിതേങ്ങേ കഥ എന്നുടയുള്ളിൽ ചിരം വാണുകൊള്ളുന്ന പന്നകഭൂഷണനാം ശിവൻ തന്നെ ഞാനാനന്ദമോടു പ്രതിഷ്ഠ ചെയ്തിട്ടുള്ളു ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിനെ തന്നെ കല്ലിൽ പ്രതിഷ്ഠ ചെയ്യാവതല്ലായികയോ എന്നു പലിതവാക്കോതും ഗുരുവിന്റെ മുന്നിൽ നിന്നപ്പോഴേ പോയി തന്തണർ അന്തരാന്തർത്ഥങ്ങൾ അനേകമാസൂക്തിയിൽ അന്തസ്ഥമെന്നുള്ളതുണ്ണാം നിനയ്ക്കുകിൽ അന്ധത നീക്കി ജനങ്ങൾക്കു നന്മയിൽ സന്തതം വാഴുവാനായുള്ള സത്കർമ്മം അന്തർക്കു ബന്ധുവായുള്ള ഗുരുദേവൻ സന്താപമെന്നെ കഴിച്ചു പ്രതിഷ്ഠയിൽ ആലയം പോലുമില്ലാതുള്ള പാറയിൽ പാശ്ചാലവേ ദേവൻ പ്രതിഷ്ഠ ചെയ്തെന്നുള്ള ഈരുകളാല ജനാവലി കൂട്ടമായി ഓടിത്തുടങ്ങിയ ീപ്പുറത്തിന് ആലംബഹീനർക്ക് വാഴ്ത്തി പുകട്ടുവാൻ ആതുരസേവിതൻ നാരായണ ഗുരുദേവന്റെ തൃക്കരാൽ നിത്യമുറപ്പിച്ച ദേവന്റെ ലിംഗത്തിൽ അർച്ചനം ചെയ്തങ്ങുദേശികൻ തന്നെ വന്ദിച്ചിതു സജ്ജനം കല്ലും മരവും കുമായവും പണവുമായി ചെല്ലത്തുടങ്ങി ഗുരുഭക്തവൃന്ദവും മെല്ലവേ നല്ലതായുള്ളൊരു കോവിലും അല്ലലില്ലാതെ പണികഴിപ്പിച്ചതു കല്യാണശീലനായുള്ള ഗുരുദേവൻ കോവിലിൻ കാര്യങ്ങൾ നേരെ നടത്തുവാൻ ആവതുള്ളൊരു സജ്ജനങ്ങളെ തന്നെ ഏൽപ്പിച്ചുത്സവാദി ചടങ്ങുകളൊക്കെ ആയവർ തൻ പിന്തലമുറക്കാരെല്ലാം അന്നു തൊട്ടിന്നോളം നടത്തുന്നുത്സവം വാവിൻ ബലിയും വഴിപാടുമൊക്കെയാ വർക്കലക്കോവിലാണ് നടത്തുന്നതു ദേവന്റെ പേരിലെ തീണ്ടൽ തൊടിയിടിന് തൊടിയിലിനാരേവം പൊറുതിമുട്ടി ജനങ്ങൾക്കുമേ ദേവനാം സ്വാമിയോടൊതിനാൽ അന്നാളിൽ ആകുലം തീരുവാനായുള്ള വാർത്തകൾ ആമയമേതുവിനി വേണ്ട നിങ്ങൾക്കും സാമോദമിനി ബലികർമ്മമൊക്കെയും ആമോദമോടിങ്ങിവിടെ നടത്തിയിടാം ആമയഹീനമൊഴുകുന്നു നെയ്യാറും ആപ്തനായിടും അഗസ്ത്യമുനിയുടെ ആശ്രമത്തിങ്കേന്നൊഴുകിയെത്തിയിടുന്ന ശാശ്വതശാന്തി പകരുന്ന നിർജ്ജരി പാപങ്ങൾ പോക്കും പിതുക്കൾക്കു സദ്ഗതി പാപാപഹാരി വരുത്തിയിടും നിശ്ചയം പാർവതീകാന്തനെ വന്ദിച്ച് നിങ്ങളും പാപമായുള്ളവയെല്ലാം ത്യജിച്ചിനി പാരിൽ പരിശുദ്ധരായി മരുവീടുവിൻ ക്ഷേത്രത്തിൽ നിത്യം വരുന്ന ജനത്തിന് ക്ഷേത്രകാര്യങ്ങളിൽ സേവനം ചെയ്യുവാൻ ക്ഷേമപ്രദനനാം ഗുരു മന്നേരത്ത് വാവൂട്ടു സംഘമൊന്നു ചമച്ചിത വാമദേവൻ തന്റെ ഭക്തരായുള്ളോരു ആമയഹീനരം സജ്ജനമൊക്കെയും ആകുന്ന മട്ടിലായി സംഘത്തിൽ ചേർന്നിത് ദേശകാലോചിതമായുള്ള കാര്യങ്ങൾ ദേശികനാം ഗുരു സാമ്പ്രതമോദിനാൻ കെട്ടുകല്യാണം തിരണ്ടുപുളിയതും ജന്തുബലിയും ജഗത്തിന്നമംഗളം ജന്തജനത്തെ പ്രതിവാ പരിതപിക്കുന്ന സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത ദുഃഖവും അഞ്ചാതെ കണ്ടിട്ടു പഞ്ചാനനപ്രിയൻ അഞ്ചിത ഭാവുകം മേകുവാനായിട്ട് അഞ്ചിത വിക്രമനായ യുവയോഗി നാരായണ ഗുരുസ്വാമിർപാദങ്ങൾ നേരായി മേലിൽ വേണ്ടുന്ന കാര്യങ്ങളാലോചിക്കയായി വിദ്യയിൽ അർത്ഥമില്ലല്ലോ ഇവർക്കിനി അജ്ഞതയിൽ വെട്ടുമേവും ഇവരെ നേരെ കരയേറ്റുക വേണം ഈടുറ്റ വിദ്യയും ബോധവും നൽകണം വീടുകളൊക്കെയും മോടിയിൽ വയ്ക്കണം വിദ്യ കൊടുക്കുന്നതിനായിട്ടു മേലിൽ വിദ്യാലയങ്ങൾ ദിശി ദിശി തീർക്കണം വസ്ത്രം ധരിക്കണം നല്ലതായിട്ടവർ ക്ഷേത്രപ്രവേശനം വേണം ഇവർക്കെല്ലാം ഗാത്രങ്ങളൊക്കെയും ശുദ്ധമാക്കിയിടണം ഗേഹങ്ങളെല്ലാം വൃത്തിയായി തീർന്നിടണം ആഹാര രീതിയും നല്ലതാക്കിയിടണം ബാസുരമാകണം ജീവിതമേവർക്കും സംഘടിച്ചേവരും ശക്തരായി തീരണം സംഘടനാ ബലമേറെയുണ്ടാകണം കർമ്മനിരതരായി തീരണം ഇവരും കന്മശഹീനരായി ലോകർ വർത്തിക്കണം കാര്യങ്ങൾ ഈ വകയെല്ലാം നടത്തിയിടുവാൻ ആദ്യമായുള്ളൊരു സംഘം ചമയ്ക്കണം എന്നു പാലന പലനാളായുള്ളൊരു ചിന്തിതം വന്ദിച്ചു നിൽക്കൂ ജനാബലി തന്നോട് വന്ദ്യനാം ഗു സദ്ഗുരു ഓതിനാലിത്തരും വല്ല കണക്കിൽ ജനിച്ചു വളർന്നിട്ട് വല്ലായ്മയായി ചില സന്തതി സൃഷ്ടിച്ചും മാടുപോലുള്ളൊരു ജീവിതം മാറ്റിയിട്ട് മോടിയോടെ ജനം ജീവിച്ചു കാണണം നമ്മുടെ ധർമ്മം പരിരക്ഷ ചെയ്യുവാൻ ഇനിമേലെ ഒരു സൽസഭ തീർക്കണം ഇതിനായിട്ടു ചെയ്യുന്നു നാം ചില ഉന്നത കാര്യങ്ങൾ നിങ്ങൾ ധരിക്കണം വാവൂട്ടു സംഘത്തെ ഇനിമേലിതാ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായെന്നു നടത്തുന്നതു തന്നെ സ്ത്രീകരമായി വരും നിങ്ങൾക്കുമേലിലും ഏവമായുള്ളൊരു ഉപദേശവാക്യത്തിനാൽ ഏവരും ആനന്ദതുൽ തുന്തിലരായിര ഈ വിധമാണ് എസ് എൻ ഡി പി തൻകഥ ഈ വിധമായി പിന്നോക്കക്കാർക്കൊക്കെയും ഏതു വിധത്തിലും നന്മ വരുത്തുവാൻ ഏണാംഗശേഖര ഭക്തൻ ഗുരുദേവനും ഏവമാണി സപതന്നെ ചമച്ചതും ഏകതാ ഏവരും ഒന്നിച്ചുകൂടിയതാ മോദമോടതാ പ്ലാവിൻ ചുവട്ടിലും അധ്യക്ഷനായി ഗുരുദേവനും ഇരുന്ന് അത്യന്തവസ്യ വസിച്ചു ജനങ്ങളും ഏവം പല പല കാര്യങ്ങളുമായി ഭാവുകമേകി ജനതതിക്കൊക്കെയും ദേവദേവേശനായുള്ള ഗുരുദാനം സാമോദമോടെ വസിച്ചാൻ അരുവിപ്പുറത്താമയം തീർത്ത ജഗത്തിനു തന്നെ എന്നാമോദമോളുതത്തയും മോദിനാൾ കേവലമാനന്ദ ഗുരുകഥാമാനത്താൽ ആമോദമാർന്നങ്ങോ ഞാനുമിരുന്നിതായി പ്രകാരം തന്നെ നല്ലതാം സൽക്കഥതത്തയും മോദിനാൾ കാകളി വൃത്തത്തിൽ ഇത്തിരി നേരം കഴിഞ്ഞു വന്നിടുവൻ അത്തൽ തീർത്ഥം മതൻ അന്തികം പൂക്കി വന്നാത്തമോദേന ശേഷം കഥ ചൊന്നിടാം എന്നാനന്ദരൂപി പറഞ്ഞു മറഞ്ഞിത് അത്യാ ആനന്ദരൂപനെ ധ്യാനിച്ചു ഞാനും അങ്ങ് ആമോദമോടെ വധിച്ചു യഥാസുഖം വിധി ശ്രീനാരായണ ഗുരുദേവ ഭാഗവതേ നാലാം ഖണ്ഡം സമാപ്തം സർവത്ര ഗുരുദേവനാമ സങ്കീർത്തനം ഓം ശ്രീ മഹാഗുരവേ
നവമസ്കർ ശിവഗിരിമഠ സ്ഥാപനവും ശാരദാ പ്രതിഷ്ഠയും
ശ്രീനന്ദാരായണോ ഗുരോ ശിവശൈലമധിഷ്ഠിതേ വ്യാപ്തേന ശസാ തസ്യ ഭുവനം പാവനം വിഭോ.
ഈശ്വരാവതാരഭൂതനായ അല്ലയോ ശ്രീനാരായണ ഗുരു ശിവഗിരി. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ വാഴുന്ന കാലത്ത് ഗുരുദേവന്റെ എങ്ങും വരുന്ന കീർത്തിയെക്കൊണ്ട് ലോകം പാവശാന്തിയും പുണ്യവാപ്യമായി കലർന്ന് ശോഭിച്ചു. ഗുരുധർമ്മവൃതാം നാഥം തത്ര ശിഷ്യേ യഥാത്മവീ വസന്തം സത്യാലോക നിഷേവതം മഹാപ്രഭും. ജനങ്ങൾ ആ ശിവഗിരിയിലെ സന്യാസിമാരായ ശിഷ്യന്മാരോടൊപ്പം താമസിച്ചുകൊണ്ടിരിക്കുകയും അഭ്യുദയകരങ്ങളായ പ്രവൃത്തിധർമ്മങ്ങളെയും നിവൃത്തിധർമ്മങ്ങളെയും, നേരത്തെ പറഞ്ഞിരിക്കുന്ന സാക്ഷാൽ മുക്തിമാർഗമായിരിക്കുന്ന നിവൃത്തിധർമ്മവും ക്രമമായിട്ട് മുക്തിയെ ലഭിക്കുന്ന പ്രവൃത്തിധർമ്മത്തെയും സ്വാധ്യായം തപസ്സുകൊണ്ട് സാക്ഷാത്കരിക്കുകയും അനുഷ്ഠിക്കുകയും അനുഷ്ഠിപ്പിക്കുകയും അവ ലോകത്ത് പ്രചരത്തിൽ വരുത്തുന്നതുമായ ഋഷിമാരിൽ അഗ്രേസരുമായി മറ്റുള്ളവർക്ക് മാതൃകാ പുരുഷന്മാരായി തീർന്നു നാരായണ ഗുരുദേവന്റെ ശിഷ്യപരമ്പരയിൽപ്പെട്ട ബോധാനന്ദസ്വാമി, ശിവലിംഗദാസ്വാമി തുടങ്ങിയ മഹാപുരുഷന്മാർ. യഥേഷ്ടം പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കാൻ പോരുന്ന അധികാരിയ ശക്തിയോടുകൂടിയവനും ആയ ശ്രീനാരായണ ഗുരുദേവനെ അവിടുന്ന് ഈശ്വരാവതാരമെന്ന് ലോകക്ഷേമ തൽക്കരായ ഗുരു എന്ന് അടിയുറച്ച വിശ്വാസത്തോടുകൂടി അവർ വിശ്വസിച്ചു പോന്നു. അന്നത്തെ കാലത്തെ ഗൃഹസ്ഥന്മാരും സന്യാസി ശിഷ്യന്മാരുമെല്ലാം ഈശ്വരാവതാരമാണ് ശ്രീനാരായണ ഗുരുദേവനെന്നും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള ശക്തിവിശേഷം ഗുരുദേവനിലുണ്ടെന്നും അങ്ങനെയുള്ള ലോകക്ഷേമ തൽപരനാണ് ഗുരുവെന്നും അവരടിയുറച്ച് വിശ്വസിച്ചു പോകുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാം, കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴിക്ക് ഗണേശമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, വളരെ പ്രസിദ്ധമാണ്. തൃപ്പിയാറെന്ന് ഏതാനും കിലോമീറ്റർ അപ്പുറമാണ് ഗണേശമംഗലം. ഈ ഗണേശമംഗലത്ത് കടലിന്റെ തീരത്ത് ഒരു വലിയ ഗുരുഭക്തൻ താമസിച്ചിരുന്നു. കുറച്ച് ദൂരെയുള്ള സ്ഥലത്ത് നിന്ന് ഈ കടലിന്റെ തീരത്ത് ഒരു വീട് വെച്ച് താമസം തുടങ്ങിയതാണ് ശങ്കരൻ എന്ന പേരുള്ള ഈ ഗുരുഭക്തൻ. ഗുരുദേവനെ മാത്രമേ പൂജിക്കൂ, ഗുരുദേവനെ മാത്രമേ ഭജിക്കൂ, ഗുരുനാമം മാത്രമേ ജപിക്കൂ എന്നുള്ളതിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളാണ് ശങ്കരൻ. പരമഭക്തനായ ശങ്കരൻ എന്നും രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഗുരു മന്ത്രങ്ങൾ ചൊല്ലിയതിന് ശേഷമേ കർമ്മത്തിലേക്ക് കടക്കും. അങ്ങനെ ശങ്കരൻ ഗണേശമംഗലം അന്ന് വാടാനപ്പള്ളി ദ്വീപ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലമാണ്. ഒരു തവണ കൊടുങ്ങല്ലൂര് തൊട്ട് അങ്ങ് ചാവക്കാട് വരെ നീണ്ടിരിക്കുന്ന കടൽ തീരം മുഴുവൻ സുനാമി പ്രളയമുണ്ടായി. തെങ്ങിനോളം ഉയർത്തി വരുന്ന തിരമാലകൾ, വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് പലരും പണിതുയർത്തിയ വീടുകളെല്ലാം കടൽ തിരമാലകൾ എടുത്ത് താണ്ഡവ നൃത്തമാടി. അങ്ങനെ അതിൽ സാധാരണക്കാരനും പണക്കാരനുമെല്ലാം വിഷമിച്ചു. തന്റെ വീടും ഏകദേശം കൊണ്ടുപോകും, കുടുംബസ്വത്ത് വിറ്റുകിട്ടിയ വീടാണ് ഈ കടത്തീരത്ത് ഗണേശമംഗലത്ത് ശങ്കരൻ വാങ്ങിച്ചിരിക്കുന്ന വീടും പറമ്പും. അതും കടലിപ്പോ എടുത്തോണ്ട് പോകുമെന്നുള്ളത് ഭാര്യയും കുഞ്ഞുങ്ങളെയും അടുത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷമസ്തുതിയോടുകൂടി നോക്കി നിൽക്കുന്ന, നിത്യവൃത്തി കഴിഞ്ഞു പോകുന്ന ഒരു ദരിദ്രനാരായണനായ ഗുരുഭക്തനായ ശങ്കരൻ ഇങ്ങനെ ഈ കുട്ടികളെയും ഭാര്യയും അടുത്ത് നിർത്തിക്കൊണ്ട് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ഓർമ്മയിൽ വന്നത് ശ്രീനാരായണ ഗുരുദേവൻ കൂർക്കഞ്ചേരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയ്ക്ക് വന്നെന്നുള്ള വിവരം. പെട്ടെന്ന് തന്നെ ശങ്കരൻ അവിടെ നിന്ന് അധിക ദൂരമില്ലാത്ത, ഏകദേശം 10-20 കിലോമീറ്റർ വരുന്ന കൂർക്കഞ്ചേരി ക്ഷേത്രത്തിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്ന ശങ്കരൻ പ്രതിഷ്ഠ കഴിഞ്ഞ് അതെ ആയിരക്കണക്കിന് ആളുകളുടെ മധ്യത്തെ ചാരുകസേരയിലിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ തൊട്ടരികിലെ ബോധാനന്ദ സ്വാമി തുടങ്ങിയിരിക്കുന്ന ശിഷ്യൻ പ്രമുഖന്മാരും ഒരുപാട് ഭക്തന്മാർ അവരുടെ ദീനതകളൊക്കെ വന്ന് പറഞ്ഞ് അത് കേട്ട് അതിന് പരിഹരിക്കേണ്ടവ പരിഹരിച്ചും സമാധാനിപ്പിക്കേണ്ടവ സമാധാനിപ്പിച്ചും വിടുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ അരികിൽ നിലവിളിച്ചുകൊണ്ട് ഓടി അരികിൽ ചെന്ന് സാഷ്ടാംഗം കരഞ്ഞുകൊണ്ട് ഗുരുപാദത്തിൽ നമസ്കരിച്ചു ശങ്കരൻ. ശങ്കരന് നേരത്തെ പരിചയമുണ്ട്. ഗുരുദേവനോട് അചഞ്ചലമായി വിശ്വാസമുള്ള ആളുകളെയെല്ലാം ഗുരുവിന് നേരത്തെ നല്ല പരിചയമാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ജീവചരിത്രകാരന്മാരുടെ കൃതികളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുമുണ്ട്. നമസ്കരിച്ച് കണ്ണുനീർത്തുള്ളികൾ വാർത്തുകൊണ്ട് ഗുരുപാദത്തിൽ വീഴ്ത്തിക്കൊണ്ട് കിടക്കുന്ന ശങ്കരനെ രണ്ട് കൈയും കൊണ്ട് പിടിച്ചുറത്തിയ നാരായണ ഗുരുദേവൻ എല്ലാവരും പെട്ടെന്ന് സ്തംഭിച്ചു നിൽക്കുക, എന്താണ്, എന്ത് പറ്റി? പിടിച്ചുയർത്തിയിട്ട് ഗുരുദേവൻ ശങ്കരനെ വെച്ച് എന്താ ശങ്കര എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അടിയൻ സമ്പാദിച്ചതല്ല ഇപ്പം കടലമ്മ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും, കടല് ചെയ്യുന്നതിന് നാം എന്താ ശങ്കര ചെയ്യുക എന്ന് പ്രതിവചനം ഗുരുവിൽ നിന്നുണ്ടായി. വേറെ ഏതെങ്കിലും ഭക്തന്മാരാണെങ്കിൽ അത് കേട്ട എന്നാ ശരി ഗുരു പിന്നെ കാണാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. ശങ്കരൻ എന്താ ചെയ്തത്? ആ ശങ്കരനെ പോലെ ആകണം നമ്മൾ ഓരോരുത്തരെന്നുള്ളതാണ്. ശങ്കരൻ ഉടനെ ഗുരുദേവനോട് പറഞ്ഞ രണ്ട് കൈയും കൂപ്പിക്കൊണ്ട് ശങ്കരൻ പറഞ്ഞു, ഞാൻ അങ്ങയെ മാത്രമേ പൂജിച്ചിട്ടുള്ളൂ, അങ്ങയുടെ നാമം മാത്രമേ ജപിച്ചിട്ടുള്ളൂ, അങ്ങയുടെ പാദം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ അങ്ങയെ വിശ്വസിക്കുകയും പൂജിക്കുകയും ഭജിക്കുകയും ചെയ്തത് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായിട്ടാണ്. പ്രതിഷ്ഠയും കഴിഞ്ഞ് ആയിരക്കണക്കിന് ആളുകൾ തൊഴുതു വണങ്ങി നിൽക്കുമ്പോൾ അചഞ്ചലമായ വിശ്വാസത്തിന്റെ വാഗ്ധോരണിയുമായിട്ട് ശങ്കരൻ നിൽക്കുന്ന കണ്ടപ്പോൾ അവിടെ നിന്ന് ആളുകളുടെ ഉള്ളിലെല്ലാം വിശ്വാസത്തിന്റെ തീവ്രത കൂടി. ഉടനെ ഗുരു ശങ്കരനെ നോക്കിയിട്ട് ബോധാനന്ദ സ്വാമിയോട് പറഞ്ഞു, ശങ്കരൻ പറയുന്ന കേട്ടില്ലേ, നാം പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുന്ന ശക്തിയാണ്. ശങ്കരന്റെ ഈ അചഞ്ചല വിശ്വാസികളാണ് നമുക്ക് ആവശ്യം, അങ്ങനെയുള്ളവർ നമുക്ക് കുറവല്ലേ എന്ന് ചോദിച്ചു. അന്നും ഇന്നും അതുപോലെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല, കുറവ് തന്നെയാണ്. എന്തായാലും ഉടനെ തന്നെ ബോധാനസ്വാമിക്ക് ഗുരുദേവന്റെ വക ഒരു നിർദ്ദേശം. ബോധാനന്ദൻ ഗണേശമംഗലത്തിൽ നിന്ന് കടലിൽ ഒരു മാർഗം വരച്ചിട്ട് കടലമ്മയോട് നിർദ്ദേശിക്കുക, ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞിട്ട് വന്നിരിക്കുന്നു കടലമ്മ ഇവിടുന്ന് പിന്മാറണമെന്ന്. ഗുരു എന്തു പറയുന്നു അത് അതേപടി അനുസരിക്കുന്ന ശിഷ്യന്മാരായിരുന്നു അന്ന്. ഗുരുവിന്റെ ആശയത്തിൽ നിന്ന് അല്പം പോലും അവർ വ്യതിചരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഗുരു ബോധാനന്ദ സ്വാമിയെ നോക്കി ഗുരുദേവൻ അരുളി ചെയ്തു, ബുദ്ധന് പോലും ഇത്രയും ത്യാഗമില്ലായിരുന്നു എന്ന്. അത്രയ്ക്ക് ത്യാഗിവര്യനായിരുന്നു ബോധാനന്ദ സ്വാമി. എന്നാൽ ഉപദ്രവം ഒരുത്തിനും ഒന്നുകൊണ്ടും എന്നാളുമേൽ കരുതും ഞാൻ കരുതാതെ കണ്ടു. നന്നായി വരട്ടെ മമ വൈരിജനങ്ങൾ പോലും എന്നാകണം മമ മനസ്സ് ജഗസ്വരൂപ എന്ന് ബോധാനസ്വാമി എഴുതി പ്രാർത്ഥനയിൽ. ഈ പ്രാർത്ഥന എഴുതിച്ചതാരാ? ശ്രീനാരായണ ഗുരുദേവനോടുള്ള അചഞ്ചലമായ ഭക്തിയാണ്. കാര്യം, ഒരു കാലഘട്ടത്തിലെ വടക്കു നിന്ന് തെക്കോട്ട് വിഗ്രഹാരാധനയും വേണ്ട ഈ ജാതീയമായ ഉച്ചനീചത്വത്തിന്റെ ഭാവം കണ്ടിട്ട് ശക്തമായ എതിർപ്പോടുകൂടി വിഗ്രഹാരാധനയെ എതിർത്തു വന്ന ബോധാനന്ദ സ്വാമി ഹിമാലയത്തിൽ പോയി തപസ് ചെയ്തതിന് ശേഷം വന്ന് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് നാരായണ ഗുരുദേവനെ കണ്ടുമുട്ടുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്തിനേയും എതിർത്തിരുന്ന ആള് എതിർക്കാനായിട്ട് അവിടെ വന്നു ചേർന്ന ബോധാനന്ദ സ്വാമി ഗുരുവിനെ കണ്ട മാത്രമേ സാഷ്ടാംഗം നമസ്കരിച്ചു. എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായ ഗുരുദേവന്റെ അത്ര മഹത്തപരമായ ശക്തിയായിരുന്നു. ഒന്നും ഉരിയാടാതാണ് ബോധാനന്ദ സ്വാമി ഗുരുദേവന്റെ പാദകമലങ്ങളിൽ നമസ്കരിച്ചത്. അപ്പോ ഗുരുദേവനെ കാണുന്ന മാത്രമേ തന്നെ എന്തിനെ എതിർത്ത് കിടന്ന ബോധാനന്ദ സ്വാമിയുടെ ഉള്ളിൽ മാറ്റം സൃഷ്ടിക്കുന്ന എന്ത് ശക്തിവിശേഷമാണെന്ന് നിങ്ങൾ ഓരോരുത്തരായി ചിന്തിച്ചു നോക്കുക. ഗുരുദേവൻ പറഞ്ഞത് അതേപടി കേട്ടു. ശങ്കരനെയും കൂട്ടി കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൽ നിന്ന് തൃശൂര് കുറുക്കഞ്ചേരി ക്ഷേത്രത്തിൽ നിന്ന് വാടാനപ്പള്ളി ഗണേശമംഗലം സ്ഥലത്തേക്ക് ശങ്കരനും ബോധാനന്ദ സ്വാമിയും കൂടെ പോയി. അവിടെ ചെന്ന് കടലമ്മ അങ്ങ് തെങ്ങിന്റെ ഉയരത്തോളവും ഉയർന്നു നിൽക്കുകയാണ്. സംഹാരതാണ്ഡവം ആടുവാണ്. പോലീസ് ആളുകളെ കടത്തിവിടുന്നില്ല പോലും. അവരെയെല്ലാം കണ്ണുവെട്ടിച്ച് രണ്ടുപേരും കൂടെ കടത്തിയിരുത്തിയെന്നു. ഒരു ലക്ഷ്മണരേഖ വരച്ചു ആദ്യം തന്നെ ബോധാനന്ദ സ്വാമി. രണ്ട് കൈയും കുപ്പി കടലമ്മയോട് തൊഴുതുകൊണ്ട് ബോധാനന്ദ സ്വാമി പറഞ്ഞു, അമ്മേ, ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ കൽപ്പിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തുനിന്ന് അമ്മ വിട്ടു നിൽക്കണം എന്ന് പറഞ്ഞു. എത്രയെത്ര സുനാമി ഞാനിപ്പോ 13 വർഷമായിട്ട് തൃശൂരിലിരിക്കുന്നു. അതിനിടയ്ക്ക് എത്രയെത്ര കടലെ സുനാമികൾ വന്നിരിക്കുന്നു. പക്ഷേ അന്നത്തെ ആ ബോധാനന്ദ സ്വാമിയുടെ വാക്കുകൾ ഇന്നും നിഴലിക്കുന്ന പോലെ കടലമ്മ അന്ന് അവിടെ നിന്ന് പിന്മാറിയതാണ്. ഇന്നും നമുക്കവിടെ ചെന്നാൽ ഗണേശമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കേടുപാടും കൂടാതെ പിന്നീട് ഗുരുദേവൻ ചെന്ന് കിടന്ന കട്ടിലും അതിനടുത്തുള്ള ഒരു കിണറും എല്ലാത്തോടും കൂടി വിളങ്ങുന്ന ശങ്കരന്റെ ഗൃഹം ഗുരുഭക്തന്മാർക്കായിട്ട് തുറന്നിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ പ്രകൃതിയെപ്പോലും നിയന്ത്രിക്കുന്ന ശക്തിയാണ് ശ്രീനാരായണ ഗുരുദേവനെന്ന് അചഞ്ചലമായ വിശ്വാസം ഒരു കാലഘട്ടത്തിലെ ഗുരുവിശ്വാസികളുടെ ഇടയ്ക്കുണ്ടായിരുന്നെങ്കിൽ പിൽക്കാലത്ത് എവിടെയോ വെച്ച് അത് മുറിഞ്ഞുപോയതിനെ വീണ്ടും കൂട്ടിയിണക്കേണ്ടതാണ് ഈ ഭാഗവത സപ്താഹത്തിലൂടെ നമ്മൾ ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഗുരുദേവനോടുള്ള നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട്. ഗുരുദേവന്റെ അനുഗ്രഹവും ഗുരുദേവന്റെ ഉപദേശങ്ങളും എല്ലാം ഏറ്റുവാങ്ങാൻ തയ്യാറെടുക്കേണ്ട മനസ്സുകളുമായിട്ട് നമ്മൾ ഗുരുസവിധത്തിൽ ചെല്ലുമ്പോൾ മഠം കവാവ്യ സംസ്ഥാപ്യ ഗുരുരാത്മവിദംബര ശിഷ്യാത്മരഹസ്യാനിഗ്രാഹ്യം തത്രസ്തീവാൻ. ആത്മജ്ഞാനികളിൽ വെച്ച് അഗ്രേസനായിരിക്കുന്ന ഇപ്രകാരം പ്രകൃതി ശക്തിയെപ്പോലും നിയന്ത്രിക്കാൻ പര്യാപ്തനായിരിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ ശിവഗിരിയിൽ ഒരു മഠം വേണ്ടവണ്ണം സ്ഥാപിച്ചിട്ട് ശിഷ്യന്മാരെ ധർമ്മരഹസ്യങ്ങൾ ഗ്രഹിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്തു ശിവഗിരിക്കുന്നില്. ഗുരുസമ്പർക്ക സൗഭാഗ്യം ലബ്ധം തത്ര സമാഗതാൻ ജനാസൽക്കർത്തുമുചിത രചിത പരിവർഗ. ആ ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുവണങ്ങി ഗുരുദേവന്റെ ഉപദേശങ്ങൾ ഗ്രഹിച്ചവരും അനുഗ്രഹങ്ങൾ നേടിയും കഴിയുന്നവർക്ക് വേണ്ടി ഒരുക്കങ്ങളോടുകൂടി വന്നുചേരുന്നവരായ ജനങ്ങളെ ഭക്ഷണം നൽകിയും വിശ്രമ സൗകര്യം നൽകിയും സൽക്കരിക്കുന്നതിന് പറ്റുന്നതും വേണ്ടതുമായ ഉപകരണങ്ങൾ നിർമ്മിക്കുകയും അത് വേണ്ടുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ഉപകരിക്കുവാൻ വണ്ണം സമർപ്പിക്കുകയും ചെയ്തു. നവ്യോപകരണേ ശ്ലാഘേ സുഹിത്തവാസഭൂമയ ശാലാജവേന വാസന്ന പാകാർത്ഥ നിർമ്മിതാനവാഹ. ആ ശിവഗിരിയിലെ പുതിയ ഉപകരണങ്ങളെ കൊണ്ട് പ്രശംസനീയങ്ങളും ശുചിത്വം സർവദാ നിലകൊള്ളുന്നതുമായ പുതിയ നല്ല നല്ല ഉപകരണങ്ങൾ വസിക്കുന്നതും ആഹാരം പാകം ചെയ്യുന്നതിനായി പ്രത്യേകം സംവിധാനം ചെയ്തിരിക്കുന്ന ഇടങ്ങളും വേഗത്തിൽ നിർമ്മിതങ്ങളായി തീർന്നു. പാഠശാലാവിശേഷേണ കൃതാ വിദ്വദ്വിഭൂഷിത ദേവവാണ്യം സമം യത്ര വേദാസാംഗ സുഭാഷിതാഹ. ശങ്കരാചാര്യസ്വാമിയാൽ വിരചിതമായിരിക്കുന്ന ബ്രഹ്മസൂത്രഭാഷ്യം, ഗീതാഭാഷ്യം, ഉപനിഷത് ഭാഷ്യം ഇത് മൂന്നെണ്ണം പഠിപ്പിക്കുന്ന ശിവഗിരിയിലെ ബ്രഹ്മവിദ്യാലയങ്ങളും അതുപോലെ തന്നെ സംസ്കൃതത്തെ പഠിപ്പിക്കാൻ അധ്യാപകരായി ഉണ്ടായിരുന്ന പാഠശാലകളും അവർ നടത്തപ്പെടുന്ന പാഠശാലകളും ഇതെല്ലാം ഉദ്ദേശലക്ഷ്യങ്ങളോടുകൂടി ഉണ്ടാക്കപ്പെട്ടവയായിരുന്നു. സംസ്കൃത ഭാഷയോടുകൂടി ശിക്ഷാകൽപ്പം, വ്യാകരണം, ജ്യോതിസം, ഛന്ദസ്, നിരുക്തം തുടങ്ങിയിരിക്കുന്ന വേദങ്ങളിലെ അംഗങ്ങളും അർത്ഥത്തോടുകൂടിയും സ്വരത്തോടുകൂടിയും നല്ലവണ്ണം പഠിപ്പിക്കപ്പെട്ടു ശിവഗിരിയിൽ. ജാതിഭേദകരോന്മോഹ വിമുക്ത ശ്രോത്രിയാദയ ഗുരു ശിഷ്യപദേ സ്ഥിത്വ തസ്യാമധ്യാവനം വ്യധു. ആ പാഠശാലയിൽ മോഹത്തിൽ നിന്ന് വിമുക്തന്മാരും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങുള്ള വർണ്ണഭേദങ്ങളെ കൽപ്പിക്കുന്ന അജ്ഞാനികളിൽ നിന്നും വിമുക്തന്മാരുമായ ശ്രോത്രിയരായിരിക്കുന്ന ബ്രാഹ്മണർ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ എന്നുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് അധ്യാപന കൃത്യം നിർവഹിച്ചു പോന്നു. ഗോശാലായം വിശിഷ്ടാഭിർധേനുവി സഹസംഗത ഉപദസ്തേ ഗുരും തത്ര സുരവി പ്രേരിതാമരേഹി. ധർമ്മസംസ്ഥാപനത്തിനുവേണ്ടി ശ്രീനാരായണ ഗുരുവായി അവതരിച്ച ഭഗവാനെ സഹായിക്കുന്നതിനു വേണ്ടി ദേവന്മാർ നിയോഗിച്ച കാമധീനു മഠത്തിന്റെ അനുബന്ധമായി സ്ഥാപിക്കപ്പെട്ട ഗോശാലയിൽ വളർത്തപ്പെട്ടു. വിശിഷ്ടങ്ങളായ പശുക്കളോടൊത്ത് ചേർന്ന് ഗുരുവിനെ അവിടെ അവരും ഉപാസിച്ചു പോന്നു. അന്നശാലാത്തജിതാഹി അന്നദാനേർ നിരന്തരേഹി വിജിഹേ സൂര്യദത്തം ദ്രൗപദ്യാപാത്രമക്ഷയം. ഈ ശിവഗിരിയിൽ നിർമ്മിക്കപ്പെട്ട അന്നശാല വിരാമമില്ലാതെ നിരന്തരം അവിടെ വരുന്ന ഭക്തന്മാർക്ക് അന്നദാനങ്ങളെ കൊണ്ടും ദ്രൗപദിക്ക് സൂര്യൻ നൽകിയ സുപ്രസിദ്ധമായ അക്ഷയപാത്രത്തെ പോലെയും ശോഭിച്ചു. ദ്രൗപദി ഊണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അക്ഷയപാത്രത്തിലൊന്നും ശേഖരിക്കപ്പെടില്ല. ഊണ് കഴിക്കുന്നതിന് മുമ്പ് ആര് ചെന്നാലും എന്തായിരിക്കും, അക്ഷയപാത്രത്തിൽ എന്തും എപ്പോഴും ലഭ്യമായിരുന്നു. ശിവഗിരിയിലെ അന്നശാല ദ്രൗപദിയുടെ അക്ഷയപാത്രത്തെക്കാൾ ഉത്കൃഷ്ടമായി എന്നാണ് ഇവിടെ ഗ്രന്ഥകാരന്റെ അഭിപ്രായം. രമണീയേഷു ബഹുഷു മന്ദിരേഷു കസത്സവി ഗുരുപർണ കുടീമേകാം മധ്യവാസീ സുഖം വശീ. തന്നെ തന്നെ ജയിച്ച, ഇന്ദ്രിയങ്ങളെയെല്ലാം ജയിച്ചിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ, ശിവഗിരി മനോഹരങ്ങളായ അനേകം മന്ദിരങ്ങൾ ഉണ്ടായിരുന്ന ആ കാലത്തും ഒരു പർണശാലയിലാണ് സുഖമായി കഴിഞ്ഞിരുന്നത്. ഒരു പർണശാലയ്ക്കകത്ത് അധൈഗത ഗുരുശിഷ്യാൻ സമവേദാന്തദൃക്ഷയ ലോകാനുർദ്ധത്വകാമ സന്നിഗ്ധമൂജയി മഹാശയം. ശിവഗിരിയിലെ മഠവും പാഠശാലയും മറ്റും അനുബന്ധങ്ങളായ സ്ഥാപനങ്ങളും ഉണ്ടാക്കിയ ശേഷം ആ ശ്രീനാരായണ ഗുരുദേവൻ ലോകാൻ ഉദ്ധർത്തുകാമ, ഈ പതിതരും ആലംബഹീനരുമായ ലോകരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനകോടികളുടെ ദോഷങ്ങളെ നിന്ന് അവരെ കരകയറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കൽ തന്നെ കാണാൻ വന്നു ചേർന്ന ചിലരോട് ഇപ്രകാരം പറയുകയുണ്ടായി. തത്വം വക്ഷാമി വിജ്ഞേയം വത്സാശ്രണുതത്വന അനുഷ്ഠായ സ്വയം സമ്യക് ജനായോദ്ബോധ്യതാം സുഖം. അല്ലയോ വത്സന്മാരെ, അല്ലയോ പ്രിയ കുട്ടികളെ, അഹം ഉഷ്മാഭി വിജ്ഞേയം തത്വം വക്ഷാമി, നിങ്ങൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ഞാൻ പറയാം, വ്യക്തമായി പറയാം. യൂയം തത്ശൃണുത, നിങ്ങളെല്ലാവരും അത് കേട്ടാലും. അല്ലയോ വത്സന്മാരെ, തത് തത്വം യുഷ്മാവി സ്വയം സമ്യക് അനുഷ്ഠായ പുനഃതജ്ജനായ സുഖം യഥായഥ ഉത്ബോധ്യത. അല്ലയോ പ്രിയപ്പെട്ട കുട്ടികളെ, ആ തത്വം നിങ്ങളെ സ്വയം വഴി പോലെ അനുഷ്ഠിച്ച് ജനങ്ങൾക്ക് ഗ്രഹിക്കത്തക്കവണ്ണം ഉപദേശിച്ചു കൊടുത്താലും. ദുഃഖം സസ്യ നിമിത്തം ച നിരോധസ്തതുപദായ ചതുർവിധം ഇതം സത്യം വ്യാഖ്യാതം പൂർവമേത. ദുഃഖമുണ്ട്, ആ ദുഃഖത്തിന്റെ കാരണം, ആ ദുഃഖത്തിന് ഉപശാന്തിയുണ്ട്, ആ ദുഃഖത്തിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കണം, ആ ദുഃഖത്തിന് ഉപശാന്തിയുമുണ്ട് ഇനിയോ എന്നിങ്ങനെ പ്രസിദ്ധങ്ങളായ പണ്ട് തന്നെ 2500 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്നെ ഗൗതമബുദ്ധനാലും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാലും ദുഃഖവും ദുഃഖത്തിന്റെ കാരണങ്ങളെയും കുറിച്ച് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത വിസ്മൃതി ഭ്രാന്തി ഭ്രാന്തി സ്വാർത്ഥേ ബാധിത മാനസ സത്യവിജ്ഞാനതോ ഭ്രഷ്ടോ ജനോ ദുഃഖീ ഭവത്യഹോ. അല്ലയോ വത്സന്മാരെ, വളരെ കാലം കഴിഞ്ഞതോടുകൂടി ജനസമൂഹം സഹജങ്ങളായ മറവി, തെറ്റിദ്ധാരണ, സ്വാർത്ഥപ്രതിപത്തി ഇങ്ങനെ ദോഷങ്ങളെക്കൊണ്ട് മലിനമായ മനസ്സോടുകൂടിയവരായി സത്യവിജ്ഞാനത ദൃഷ്ടി, ദുഃഖവും ദുഃഖകാരണവും ദുഃഖനിരോധവും ദുഃഖനിരോധത്തിനുള്ള ഉപായവും അറിയുന്നതിനുള്ള ആര്യസത്യങ്ങളെക്കുറിച്ചുള്ള അറിവിൽ നിന്ന് ബഹുദൂരം അകന്നു വീണുപോയവരായിട്ട് ഇപ്പോൾ ദുഃഖത്തിൽ മഗ്നരായി ഓർത്താൽ അതിൽ യാതൊരുവിധ ആശ്ചര്യവും വ്യസനവും നമുക്ക് തോന്നുന്നുണ്ട്. അജ്ഞാനമേക ഏവാത്ര നൃണാം ദുഃഖസ്യ കാരണം അജ്ഞാനസ്യ വിനാശേന ദുഃഖകാ നിർഭവിഷ്യതി. അല്ലേ വത്സന്മാരെ, ഈ ലോകത്ത് നൃണാം ദുഃഖസ്യ കാരണം അജ്ഞാനം, മനുഷ്യന്മാർക്ക് ദുഃഖത്തിന്റെ കാരണമെന്താണ്? അറിവില്ലായ്മയാണ്, അജ്ഞാനമാണ്. മനുഷ്യരുടെ ദുഃഖത്തിനുള്ള ഏക ഏവ കാരണം ഇത് തന്നെയാണ്, ഏകം ഏവഭവതി, ഈ കാരണം തന്നെയാണ് ഭവിക്കുന്നത്. അതുകൊണ്ട് അജ്ഞാന നാശം കൊണ്ടേ മനുഷ്യരുടെ ദുഃഖത്തിന് നാശം സംഭവിക്കൂ എന്ന് ആര് പറഞ്ഞു? നാരായണ ഗുരുദേവൻ.
അജ്ഞാനാത് കാമമോഹാദി ദോഷോ ദോഷ പ്രവർത്തനം പ്രവൃത്തേ ദുഃഖസംയോഗേന സംയോഗോ ഇതീദം സർവസമ്മതം.
അല്ലയോ വത്സന്മാരെ, അജ്ഞാനത്തിൽ നിന്നാണ്, തെറ്റായ അറിവിൽ നിന്നാണ് കാമമോഹദോഷോഭവതി. കാമം, മോഹം, ക്രോധം, ലോഭം, മതം, മാത്സര്യം എന്നീ ദോഷശബ്ദവാസ്യങ്ങളായ ദുർഗുണങ്ങൾ ഉണ്ടാകുന്നത്. അജ്ഞാനത്തിൽ നിന്നാണ് എല്ലാവിധ ദോഷങ്ങളും ഒരു മനുഷ്യനിലുണ്ടാകുന്നത്. ദോഷാ പ്രവർത്തനം ഭവതി. ഈ ദോഷത്തിൽ നിമിത്താണ് കായികവും വാചികവും മാനസികവുമായിരിക്കുന്ന ധർമ്മങ്ങളും അധർമ്മങ്ങളും എല്ലാത്തിലും പ്രവൃത്തി ഉണ്ടാകുന്നത്. പ്രവൃത്തിയെ ദുഃഖസംയോഗ ഭവതി. ഈ പ്രവൃത്തികളിൽ നിന്നാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ഇതം മതം സർവസമ്മതം. ഇപ്രകാരമുള്ള ഈ അഭിപ്രായം ദാർശനികന്മാരെ അല്ല, ആചാര്യന്മാരുടെ അഭിപ്രായമാണ്. ദാരിദ്ര്യം രോഗസംഭ്രാന്തി പാരതന്ത്രം തദൈവച് പതിതത്വാധികം സർവം ദുഃഖമജ്ഞാനജം ദൃഢം. ദാരിദ്ര്യവും രോഗമുണ്ടാകൽ എന്നതും അപ്രകാരം തന്നെ പാരതന്ത്ര്യവും അടിമത്വവും അതുപോലെ പൗരാകാശരാഹിത്യം മുതലായവയുമാണ്, എല്ലാമാണ്. അതുകൊണ്ട് അജ്ഞാനത്തിൽ നിന്നാണ് ദുഃഖങ്ങളാണ് ഇവയെല്ലാം എന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല. രാഷ്ട്രാധിപത്യലാഭോ വിജ്ഞാനശൂന്യസ്യ നിഷ്ഫല ജ്ഞാനലാഭേതുഭവനം വശേത്തത്യ ഭവിഷ്യതി. അല്ലയോ വത്സന്മാരെ, ജ്ഞാനശൂന്യസ്യ രാഷ്ട്രാധിപത്യലാഭ അഭി നിഷ്ഫല ഭവതി. ജ്ഞാനശൂന്യസ്യ, അറിവില്ലാത്തവന് രാഷ്ട്രാധിപത്യലാഭം, ഒരു രാഷ്ട്രത്തിന്റെ അധികാരപദം ലഭിച്ചാൽ പോലും നിഷ്ഫല ഭവതി, അത് പ്രയോജനശൂന്യമായി തീരും. കസ്യചിത് പുരുഷസ്യ ജ്ഞാനലാഭേതു, ഒരു മനുഷ്യന് വേണ്ടത്ര അറിവുണ്ടായിക്കഴിഞ്ഞാലാകട്ടെ ഭുവനം തസ്യ വശേ ഭൂതി, ലോകം അവന് സ്വാധീനമായി തീരും. അപ്പൊ അറിവ് ആവശ്യമാണ്.
ജ്ഞാനേനൈവ വിനാശസ്യാത് അജ്ഞാനസ്യ ന ജാന്യത തസ്മാ ജ്ഞാനമവാക്തൈവ്യം ദുഃഖശാന്തിയും അവേക്ഷുഭീ.
അല്ലയോ വത്സന്മാരായിരിക്കുന്ന ശിഷ്യഗണങ്ങളെ, അജ്ഞാനസ്യ വിനാശക ജ്ഞാനേനേവസ്യ, അജ്ഞാനത്തിന്റെ നാശം ജ്ഞാനം കൊണ്ട് തന്നെ അല്ലാണ്ട് വേറെ ഒന്നുകൊണ്ടും മാറുന്നതല്ല. ഇരുട്ടകലുന്നത് പ്രകാശത്തിലൂടെ മാത്രമേ അകലെയുള്ളൂ. ദാഹം ജലം കുടിക്കുമ്പോൾ മാത്രമേ അകലുകയുള്ളൂ. അജ്ഞാനസ്യ വിനാശത അന്യതാ നാശ്യത, അജ്ഞാനത്തിന്റെ നാശം മറ്റൊരു പ്രകാരത്തിലും സംഭവിക്കുന്നതല്ല. തസ്മാത് അതുകൊണ്ട് ദുഃഖശാസ്തിയും അഭീസ്വീജനയും, വർണ്ണിതകളും ബഹുപ്രകാരങ്ങളുമായ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ജ്ഞാനം അവാപ്തവ്യം, എന്താണ് ശരിയായ അറിവെന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടതാണ്.
ലോകസ്യ ദുഃഖശമനം പാപനം സേവനം സ്മൃതം ജ്ഞാനദാനം പ്രധാനം ഈ ലോകസേവനകർമാണി.
ഇവിടെ ജ്ഞാനം ജ്ഞാനമെന്ന് ആവർത്തിച്ചു പറയുന്ന എന്താ ഈ ജ്ഞാനം? എന്തിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് നമുക്ക് ആവശ്യം? ആധ്യാത്മികമായ ജ്ഞാനം. ആധ്യാത്മിക ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ആത്മസംബന്ധിയാണ് ആധ്യാത്മികമെന്ന് പറയുന്നത്, തന്നെ തന്നെ സംബന്ധിക്കുന്ന ജ്ഞാനം. എന്താണത്? തന്റെ ജനന മരണങ്ങൾക്ക് അപ്പുറമായിട്ട് നിൽക്കുന്ന ആത്മാവിന്റെ മോക്ഷഗതിയെ പ്രതിപാദിക്കുന്ന ഉപനിഷത്താദി തത്വശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം. അല്ലയോ വത്സന്മാരെ, ലോകത്തിൽ ലോകരുടെ ദുഃഖപ്രകാരങ്ങൾക്ക് അറുതി വരുവാൻ വേണ്ടത് ചെയ്യുക എന്നത് പുണ്യകരമായ സേവനമാണ്. അത് സ്മൃതികളെല്ലാം ഉപദേശിക്കുന്നുമുണ്ട്. തസ്മാത് അതുകൊണ്ട് ലോകസേവന കർമ്മത്തിൽ ജ്ഞാനദാനം പ്രധാനം ഭവതി. ജ്ഞാനത്തെക്കുറിച്ച് ദാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ദാനം. വേറെ എന്ത് ദാനം ചെയ്താലും ഒന്നുമില്ല. ഒരു കാര്യമാണ്, നമ്മളിൽ നിന്ന് അപഹരിച്ചുകൊണ്ട് പോകാത്ത ഒരു മുതലുണ്ടെങ്കിൽ അത് ഏതേ ഉള്ളൂ? ജ്ഞാനം മാത്രം, അറിവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മാർക്ക് വേണേലും കെട്ടുകൊണ്ട് പോകാം, പക്ഷെ അറിവിനെന്താ? അത് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുക, വിശേഷിച്ചും ആത്മജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അത്യുത്തമമാണ്. തന്നെക്കുറിച്ച്, തന്റെ ആത്മാവിനെക്കുറിച്ച്, ഈശ്വരീയതയെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കിക്കൊടുക്കേണ്ടത് സാധാരണ ജനങ്ങൾക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ എന്താ, അവരസ്വസ്ഥചിത്തരായിത്തീരും. അസ്വസ്ഥതയ്ക്കെല്ലാം കാരണം ഈ ആത്മീയ ജ്ഞാനത്തിന്റെ കുറവാണ്. അപ്പം അവരെ സ്വസ്ഥരാക്കി തീർക്കുവാൻ എന്തു വേണം? ഈ ആത്മീയ ജ്ഞാനം അവശ്യം വേണ്ടതാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ടത്യേകോ മഹേശ്വര സർവാത്മകൈതി ജ്ഞാനം സമ്യക്ജ്ഞാനമിതീയതി. ലേവത്സന്മാരെ, ഏകനും മഹേശ്വരനുമായിരിക്കുന്ന, ചരാചരങ്ങളിലുമെല്ലാം ഒരുപോലെ വസിക്കുന്നവരുമായിരിക്കുന്ന ആ സർവേശ്വരനെക്കുറിച്ചുള്ള അറിവ് നല്ല ശരിയായ അറിവെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഈശ്വരനെക്കുറിച്ചുള്ള അറിവാണ് എന്ത് ശരിയായ അറിവ്. സമ്യജ്ഞാനവതോ ഭേദ ഗർഭാനിരഹിതസ്ഥിതു പീഡകത്വം നജസ്യാദം പീഡിതത്വം ചിഞ്ചന. ജനനം, മരണം, മരണാനന്തര ജീവിതം, ആത്മാവ്, ശരീരം, ഈശ്വരൻ, പ്രപഞ്ചം, ധർമ്മം, അധർമ്മം, പുണ്യം, പാപം എന്നിവയെക്കുറിച്ചുള്ള ശരിയായ അറിവ് എന്തൊക്കെയാണ്? സമ്യജ്ഞാനവത എന്തൊക്കെയാണ് നല്ല അറിവുകൾ? ജനനം, ഞാൻ എങ്ങനെയാ ഇവിടെ വന്ന് ജനിക്കാനിടയായത്? എന്താ അതിന്റെ പിന്നിലെ കാരണം? എന്താ കാരണം? കർമ്മം. മരണം, ഞാൻ ജനിച്ചു, അത് കഴിഞ്ഞാൽ എനിക്ക് അനിവാര്യമായത് എന്താണ്? മരണമുണ്ട്. അപ്പം ജനനവും മരണവും കഴിഞ്ഞ് ഇനി എന്താ എനിക്കുള്ളത്? മരണാനന്തര ജീവിതം. അതെന്താണ്? ആത്മാവ്, ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്താ? ശരീരം, ഈശ്വരൻ, ഈശ്വരൻ എന്ന് പറഞ്ഞ എന്താണ്? പ്രപഞ്ചം, ധർമ്മം, അധർമ്മം, പുണ്യം, പാപം എന്നിവയെക്കുറിച്ച് ശരിയായ അറിവ് തരുന്ന ശാസ്ത്രങ്ങളാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ. അതിനെക്കുറിച്ച് ശരിയായ വണ്ണം അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത്. ഭേദവിഭ്രാന്തിരഹിതസ്യ, ഏകമായ ആത്മചൈതന്യത്തെ, ആത്മചൈതന്യമെന്ന നിലയിൽ ജീവനും ജീവനും തമ്മിലുള്ള ഭേദമില്ലെന്നും, പഞ്ചഭൂതാത്മകമായ ശരീരം ശരീരത്തിനും തമ്മിൽ ഭേദമുള്ളൂ എന്നും, തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ അവയ്ക്ക് തമ്മിൽ ഭേദമുണ്ടെന്നുള്ള, ജീവാ ആത്മാക്കൾക്ക് തമ്മിൽ ഭേദമുണ്ടെന്നുള്ള തത്വം തെറ്റായതായി തീരുന്നുകൊണ്ട് ആ അജ്ഞാനം നശിക്കപ്പെടുന്നു. പിന്നെയോ, മനുഷ്യന് കിഞ്ചന പീഡകത്വം പീഡിതത്വം നച്ച നസ്യ, അല്പം പോലും അന്യനെ പീഡിപ്പിക്കുക അല്ലെങ്കിൽ സ്വഭാവ അന്യനാൽ പീഡിപ്പിക്കപ്പെടുക എന്നുള്ള നിലപാടും അതോടുകൂടി അസ്തമിക്കുന്നതായിരിക്കും. സർവഭൂതേഷു ചാത്മാനം സർവഭൂതാനി ചാത്മനി പശ്യത കസ്യേഷു കഥം സ്യാത് ഭേദവിഭ്രാം. അല്ലയോ വത്സന്മാരെ, ചരാചരാത്മകങ്ങളായിരിക്കുന്ന എല്ലാ വസ്തുക്കളും, തന്നിൽ എല്ലാ വസ്തുക്കളും, പശ്യത കസ്യചിത് പുരുഷസ്യ, സാക്ഷാത്കരിക്കുന്ന ഒരു മനുഷ്യന് ശേഷു പുതേഷു, ഈ സാക്ഷാത്കരം വഴി തന്നെ തന്റേതായി കാണപ്പെടുന്ന വസ്തുക്കളിൽ ഭേദവിഭ്രമഃ കഥം സ്യാത്, ഈ ഇവ എന്നിൽ നിന്നും ഭിന്നങ്ങളും പരസ്പരം ഭിന്നങ്ങളുമാണെന്നുള്ള ഭേദചിന്ത എങ്ങനെയാണുണ്ടാകുക? രണ്ടു തരത്തിലുള്ള ഭേദചിന്തയാണ് പ്രധാനമായിട്ടും ശാസ്ത്രം അവതരിപ്പിക്കുക. എന്നിൽ നിന്നും ഭിന്നം, പരസ്പരം ഭിന്നത്വം, ഈ ഭേദചിന്ത അസ്തമിക്കുന്നത് ആത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലൂടെയാണ്. വിദ്യാമഭ്യസ്യ വർദ്ധസ്വം വിദ്യയോത്കർഷണ കർഷകാരണം വിദ്യാവിഹീനതാനൂനം അപകർഷകരീമതാം. അല്ലേ വത്സന്മാരെ, നിങ്ങൾ വിദ്യാഭ്യാസം നേടി യഥാർത്ഥമായ ഉത്കർഷത്തെ പ്രാപിച്ചാലും, വിദ്യാഭ്യാസത്തിലൂടെയാണ് യഥാർത്ഥമായ ഉത്കർഷം നിങ്ങളിൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. വിദ്യാമേവ ഉത്കർഷ കാരണം ഭവതി, വിദ്യ ഒന്നു മാത്രമാണ് ഉത്കർഷത്തിനുള്ള കാരണം. വിദ്യാവിഹീനത അപകർഷകാരി മതാനൂനം ഭവതി, വ്യക്തിക്കും കുടുംബത്തിനും സമുദായത്തിനും എന്ന് വേണ്ട, രാഷ്ട്രത്തിന് തന്നെ അപകർഷമുണ്ടാക്കുന്നതാണ് വിദ്യാഭ്യാസമില്ലായ്മ. അതുകൊണ്ട് സംശയലേശം കൂടാതെ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞ വാക്കെന്താ? വിദ്യ കൊണ്ട് അറിയേണ്ടതറിയാതെ വിദ്വാൻ എന്ന് നടിക്കുന്നതു ചിലർ. കുങ്കുമത്തിന്റെ ഗന്ധം കുങ്കുമം ചുമക്കുന്ന പോലെ ഗർദ്ദഭം, ഇങ്ങനെയാ, കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുന്ന പോലെ ഗർദ്ദഭം. വിദ്യ കൊണ്ട് അറിയേണ്ടതായ ജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട്, യഥാർത്ഥ വിദ്യയെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ പരിഷ്കരിക്കണമെന്നുള്ള തത്വജ്ഞാനത്തിൽ ജീവിതത്തെ വളർത്തി എടുക്കണം. വിനാ സംഘടനം ശക്തിർ വിനാശക്തി സമുജ്ജ്വലം ജയോ നാസ്യാദ സമ്യക് ഘടിതാഭവദ്രുവം. അല്ലയോ വത്സരന്മാരായിരിക്കുന്ന ശിഷ്യന്മാരെ, സംഘടനാം വിനാ യുഷ്മാശക്തി നാസ്യ, സംഘടന കൂടാതെ നിങ്ങൾക്ക് രോഗം, ദാരിദ്ര്യം, ശത്രുബാധ മുതലായ പ്രാതികൂല്യങ്ങളെ ഒഴിവാക്കുവാൻ, അതുപോലെ തന്നെ ഒഴിവാക്കിക്കൊണ്ട് വിജയം കൈവരിക്കുവാനുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടില്ല. അതിനെന്തൊക്കെ വേണം? പ്രഭുശക്തി, ഉത്സാഹശക്തി, മന്ത്രശക്തി. ഇങ്ങനെ മൂന്ന് ശക്തികളുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകുള്ളൂ, ഈ പറയുന്ന രീതിയിലുള്ള ഉത്കർഷം നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങളെ അകറ്റാനും അനുകൂല്യങ്ങളിൽ വിജയം കൈവരിക്കാനും വിശിഷ്ടമായൊരു ശക്തി ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. അത് ഈ കാരണത്താൽ നിങ്ങൾ വേഗത്തിൽ ഒരു സംഘമുണ്ടാക്കി അതുവഴി സംഘടിതരായി തീർന്നാലും. വിദ്യാ സംഘടനാഹീന ശക്തിഹീനാശ്രമാനവാ ക്രമേണ പതിതാലോകേ ദുഃഖഭാരോ ഭവന്തി. കാലോചിതമായ വിദ്യാഭ്യാസവും നിയമബദ്ധമായ ബലിഷ്ഠമായ സംഘടനയും ഇല്ലാത്തവരും പ്രഭുശക്തി, ഉത്സാഹശക്തി, മന്ത്രശക്തി എന്നിങ്ങനെ തുടങ്ങിയിരിക്കുന്ന മൂന്ന് വിശിഷ്ട ശക്തികൾ ഇല്ലാത്തവരുമായ മനുഷ്യർ ക്രമേണ പതിതാ ദുഃഖ ഭാജാജ ഭവന്തി. ക്രമത്തിൽ സ്വാർത്ഥതാൽപര്യരും വഞ്ചകികളും ഇതര ജനസമൂഹങ്ങളാൽ തിരസ്കൃതരും തന്നിമിത്തും പൌരന്മാരുടെ അധികാര അവകാശങ്ങളിൽ നിന്ന് രഹിതരും അധകൃതരും എല്ലാവിധ ദുഃഖങ്ങൾക്കും പാത്രങ്ങളുമായി തീർക്കുന്നു പോകുമെന്നുള്ള കാര്യത്തിൽ വളരെ പ്രസിദ്ധമാണ്. വിദ്യാലാഭേ അഖിലോത്കർഷ തദഭാവേന കിഞ്ചന വിദ്യാദിദേവതാ തസ്മാ നിത്യമാരാധ്യതം തസ്മേ. അല്ലേ ശിഷ്യന്മാരെ, കാലദേശോചിതമായ വിദ്യാഭ്യാസം ലഭിക്കുന്ന പക്ഷം വ്യക്തിക്കും അത് കുടുംബത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനും എല്ലാ ഉത്കർഷങ്ങളിലും ലഭിക്കുന്നതുമാണ്. കാലദേശോചിതമായ വിദ്യാഭ്യാസം ഇല്ലാത്ത പക്ഷം ഒരു നേട്ടവും ആർക്കും ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും വിദ്യാദിദേവതയെ അവശ്യം മുടക്കം കൂടാതെ ആരാധിക്കേണ്ടതാണ്. ഗുരോർവചന പീയൂഷം നീവീയാനന്ദമൂർച്ഛിത നിസ്പന്ദയേവ തേതസ്തു ശിഷ്യാകാന്തി ക്ഷണം തത്. ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടനകൊണ്ട് ശക്തരാകുവിൻ, വിദ്യാലാഭം സർവാഭ്യുദയകരമാണ് എന്നിങ്ങനെയുള്ള ഗുരുദർശനത്തിൽ നിന്ന്, ഉപദേശങ്ങളിൽ നിന്ന്, ഗുരുവിന്റെ ഉപദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്ന പുതിയൊരു സംസ്കരണ ബുദ്ധിയുണ്ട്. ഗുരുവിന്റെ ആ ഉപദേശമാകുന്ന അമൃതത്തെ പാനം ചെയ്തവരായ ആ സംസ്കരണ ബുദ്ധികളായിരിക്കുന്ന ശിഷ്യന്മാര് ആനന്ദലഹരിയിൽ മതിമയങ്ങിയവരായി തീർന്നിട്ട് അല്പസമയം നിശ്ചലരായിരുന്നു. ഗുരുവിന്റെ ഈ അമൃതവാണികളെല്ലാം കേട്ടിട്ട് അവർക്കെല്ലാം വളരെ സന്തോഷം തോന്നി. ഭക്തജനങ്ങളെ, 11 മണിക്ക് ശേഷം ഇഷ്ടവരലാഭം നേടിയ മൂന്ന് അമ്മമാരുടെയും അതുപോലെ തന്നെ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് ഒരു വക്കീല് ചേർത്തലയ്ക്കടുത്ത് താമസിച്ചിരുന്നു. അദ്ദേഹവും വാഴക്കുല സമർപ്പണത്തിലൂടെ ഇഷ്ടകാര്യങ്ങളെല്ലാം സാധിച്ചെടുത്തു ഗുരുദേവനിൽ നിന്ന്. ആ സങ്കല്പത്തിന്റെ പശ്ചാത്തലത്തിൽ ഇഷ്ടകാര്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 11 മണിക്ക് ശേഷം ഇവിടെ വാഴക്കുല സമർപ്പണമുണ്ട്. താല്പര്യമുള്ള വ്യക്തികൾക്ക് ഇനിയും കൗണ്ടറിൽ പോയി അതിനു വേണ്ടുന്ന ചീട്ടുകൾ എടുക്കാവുന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടകാര്യങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് ഗുരുദേവന്റെ മുമ്പിൽ ഭക്തിപൂർവ്വം വാഴക്കുല സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ഇഷ്ടകാര്യങ്ങളെല്ലാം സാധിക്കുമെന്നാണ് ഈ ഭാഗവത ഗ്രന്ഥത്തിന്റെ വിശ്വാസം. താല്പര്യമുള്ള ആളുകൾക്ക് പോയി, വാഴക്കുല ഇവിടെ തന്നെയുണ്ട്, അതിനുള്ള ചീട്ട് കരഗതമാക്കി കഴിഞ്ഞാൽ വാഴക്കുല 11 മണിക്ക് ശേഷം നിങ്ങൾക്ക് യജ്ഞവേദിയിൽ സമർപ്പിക്കാവുന്നതാണ്. ജ്ഞാനേ പ്രകാശിതേ തസ്മിൻ നിരതസ്തമസസ്തുതേ കർത്തവ്യോ നിശ്ചയ പ്രണമ്യ ഗുരുമൂചിരേ. ഗുരുവിന്റെ ഉപദേശം വഴി അവിശിഷ്ടമായ ജ്ഞാനം പ്രകാശിതമായപ്പോൾ അജ്ഞാനന്ധകാരത്തിൽ നിന്ന് വിമുക്തി നേടിയ ആ ശിഷ്യന്മാരാകട്ടെ, എന്താണ് തങ്ങളുടെ കർത്തവ്യമെന്നുള്ള ബോധം തീരുമാനിക്കുന്നതിൽ നിന്ന് ആ ബോധം വന്നു ചേർന്ന അവരെല്ലാവരും ഗുരുവിനെ പ്രണമിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഭഗവൻ സച്ചിദാനന്ദഘനസ്യ ശ്രീഗുരുസ്തവ വദനാൻ മോഹമുക്തസ്മ കൃത്യാകൃത്യവിവേകിന. അല്ലയോ ഭഗവാനായ ശ്രീനാരായണ ഗുരുദേവ, വയം ഈ ശിഷ്യന്മാരായിരിക്കുന്ന ഞങ്ങളും ഗൃഹസ്ഥന്മാരായിരിക്കുന്ന ഇവരും സച്ചിദാനന്ദഘനസ്യ ശ്രീഗുരുതവ സാക്ഷാൽ ബ്രഹ്മഭാവം പ്രാപിച്ച, ഈശ്വര സാക്ഷാത്കാരം നേടിയ, ഈശ്വര അവതാര വരിഷ്ഠനായിരിക്കുന്ന അങ്ങയുടെ വചനാത് ഉപദേശങ്ങളിൽ നിന്ന്. അജ്ഞാനവിമുക്തന്മാരും കർത്തവ്യമേത് അകർത്തവ്യമേതെന്നുള്ള വിവേകത്തോടുകൂടിയവരുമായി തീർന്നിരിക്കുന്നു ഞങ്ങൾ. ഭാഗ്യവന്തോ വയം ശിഷ്യസ്തേ ഭവന്തോ ജഗദ്ഗുരു സന്ദേക വിഭവോ ദേവ ഗതോനസ്തേ അനുശാസന അല്ലയോ ഗുരുദേവ. വയം ഞങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരാകാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങളുടെ ഒരു വലിയ ഭാഗ്യമാണ്. ഞങ്ങളെല്ലാം അതിൽ ദൈവത്തിനോടും ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തി നിയന്ത്രിക്കുന്ന ദൈവത്തിനോട് കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു ഗുരുവിനെ ഞങ്ങൾക്ക് ലഭിച്ചതിലുള്ള ഭാഗ്യം. ഏ ദേവ അല്ലയോ ഗുരുദേവ, അങ്ങയുടെ ഉപദേശം കൊണ്ട് ഞങ്ങളുടെ സംശയവും തെറ്റിദ്ധാരണയെല്ലാം സർവാത്മന നീങ്ങിക്കഴിഞ്ഞു. ഗീതാഭിഹ്യ സുഗീതാഹി തത്വവിദ്യ മഹാത്മവി സാരസ്രുതോതി സർവാസാം താസാം ധന്യാവയം. അല്ലയോ ഗുരുദേവ, തത്വജ്ഞാനികളാൽ ആയ മഹാന്മാരാൽ ഉപദേശിക്കപ്പെട്ട അനേകം ഗീതകളുള്ള ഈ ഭാരതഭൂമിയിൽ, അങ്ങനെയുള്ള ഗീതകൾ കൊണ്ട് പ്രസിദ്ധമായൊരു രാജ്യമാണ് ഈ ഭാരതഭൂമി. ആ എല്ലാ ഗീതകളുടെയും സാരം ഇന്ന് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ കാരണത്താൽ ഞങ്ങളിന്ന് അത്യധികം സുകൃതികളായി തീർന്നിരിക്കുന്നു. അല്ലയോ ഗുരുദേവ, വിദ്യാദിദേവതാസ്മാഭിർ നിത്യമാരാധ്യതാമിതി നിയോഗം സബലം കർത്തും അനുഗ്രഹീഷുന പ്രഭു. അല്ലയോ സ്വാമി, വിദ്യയുടെ അതിദേവതയായ ശാരദാദേവിയെ നിങ്ങൾ നിത്യവും ആരാധിച്ചാലും എന്നിങ്ങനെയുള്ള അവിടുത്തെ ആജ്ഞയെ സബലമാക്കി ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഭഗവത്പാദരജപ്പൂതേ സ്ഥാനേസ്മിന്നേവ ശോഭനേ രമ്യം വിദാതമിച്ചാമോ വിദ്യാദൈവതമന്ദിരം. അവിടുത്തെ പാദരേണുക്കൾ കൊണ്ട് പവിത്രവും മനോഹരവുമായ ഈ ശിവഗിരിയിലെ തന്നെ ഒരു മനോജ്ഞമായൊരു ശാരദാ മന്ദിരം ഉണ്ടാക്കുവാൻ ഈ അങ്ങയുടെ ശിഷ്യന്മാരും ഭക്തന്മാരുമായി ഇരിക്കുന്ന ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. സ്ഥാനം സലക്ഷണം കിഞ്ചിത് മന്ദിരസ്യ ആകൃതിയും തഥ വിഗ്രഹസ്യ സ്വരൂപം ച നിർദ്ദേശേദ്യാവിഭൂ. അല്ലയോ ഈശ്വരസ്വരൂപനായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവ, ഈ മന്ദിരത്തിന്റെ ശാരദാക്ഷേത്രം സ്ഥാപിക്കുന്നതിന്റെ ലക്ഷണമൊത്ത ഒരു സ്ഥാനവും അതിനുശേഷം ആ മന്ദിരത്തിന്റെ ആകാരവും പ്രതിഷ്ഠിക്കപ്പെടേണ്ട ശാരദാവിഗ്രഹത്തിന്റെ സ്വരൂപവും ദയാപൂർവം നിർദ്ദേശിച്ചു തന്നാലും ശിഷ്യാണാം പ്രാർത്ഥനാം സുദ്ധാസ്ഥാനസ്ഥീമിതലോചന സ്ഥിതക്കാഞ്ചിക്ഷണാം ദേവസ്തദസ്താദനേവം ബ്രവീത്. ആ ശ്രീനാരായണ ഗുരുദേവൻ ഒരു ശാരദാ മന്ദിരം സ്ഥാപിക്കുന്നതിന് അനുഗ്രഹിക്കണമെന്നും മന്ദിരസ്ഥാപനത്തിനായി ലക്ഷണമൊത്ത ഒരു സ്ഥാനവും മന്ദിരത്തിന്റെ ആകൃതിയും വിഗ്രഹത്തിന്റെ സ്വരൂപവും നിർദ്ദേശം കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന കേട്ടിട്ട്, ശിഷ്യന്മാരുടെ പ്രാർത്ഥനയെ കേട്ടിട്ട് അത്ഭുതവയം ധ്യാനസ്ഥിതനായിരുന്നു കൊണ്ട് നിശ്ചലമായ കണ്ണുകളോടുകൂടിയിരിക്കുന്ന ഗുരുദേവൻ അതിൽ പിന്നെ ആ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. സുരേശ്വര പ്രണയിനീം ദേവീ ശ്രീം ശാരദാംബുന ശ്രീശങ്കരോ ജിതാം വാദോ കേരളാൻ കേരളാൻ നേതുമിഷ്ടവാൻ. അല്ലേ ശിഷ്യന്മാരെ, ശ്രീശങ്കരൻ സുരേശ്വരാചാര്യന്റെ പത്നിയായ ശ്രീ ശാരദാദേവിയെ സുരേശ്വരാചാര്യനെ വാദത്തിൽ തോൽപ്പിച്ചതിൽ പിന്നെ ആ ദേവിയെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു. ശങ്കരാചാര്യരും സുരേശ്വരാചാര്യരും തമ്മിൽ വാദപ്രതിവാദം നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ പത്നിയാണ് ആര്? ശാരദാദേവി. മധ്യേ മാർഗന്ത് ശൃംഗേര്യാം ഇച്ഛന്തീം സ്ഥിതിമീശ്വരീം തത്രയുധ പ്രതിഷ്ഠാഭ്യ വിധിവർത്താമഭൂജേ. ശ്രീശങ്കരൻ അങ്ങനെ വാദത്തിൽ തോൽപ്പിച്ച ശ്രീശ്വരാചാര്യയും ആ വാദത്തിൽ തോൽപ്പിക്കപ്പെട്ടപ്പോൾ പത്നിയെ കൂടി വാദത്തിൽ തോൽപ്പിച്ചപ്പോൾ അവരെയും കൂട്ടി നേരെ മഗധത്തിൽ നിന്ന് കേരളത്തിലേക്ക് വഴിയുള്ള ഇടയ്ക്ക് ശൃംഗേരിയെ കുടികൊള്ളുവാൻ ആഗ്രഹിച്ച ശ്രീ ശാരദാ പരമേശ്വരിയാകട്ടെ അവിടെ തന്നെ പ്രതിഷ്ഠിച്ചിട്ട് യഥാവതി ദേവിയെ സമുചിതങ്ങളായ മന്ദിരങ്ങളും മറ്റും സംവിധാനവും ഉണ്ടാക്കി പൂജിച്ചു പോന്നു. കാലേസ്മിൻ കേരളേഷ്വത്ര താം ദേവീം ഭക്തവത്സലം ശ്രീ ശാരദാം പ്രതിഷ്ഠാപ്യ പൂജയമ ഇവാനിശം. അല്ലയോ ശിഷ്യന്മാരെ, കേരളദേശത്തിന്റെ പ്രധാന സ്ഥാനമായ ഈ വക്കലയിൽ ആ ഭക്തവത്സലയ ശ്രീ ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചിട്ട് നമുക്ക് സർവദാ പൂജിക്കാം. പ്രസന്നതിരുദോഹാസ മോചയിഷ്യതി വോ ധ്രുവം അതോഹം അഭിനന്ദാമി യുഷ്മാകം പ്രാർത്ഥനാമിമം. പ്രസന്ന സാദേവി പൂജ കൊണ്ട് പ്രസാദിച്ചാൽ ആ ശാരദാദേവി നിങ്ങളെ അജ്ഞാനം അധർമ്മം പാപം തജ്ജന്യങ്ങളായ ദാരിദ്ര്യം അടിമത്തം മുതലായ ദുഃഖസമൂഹങ്ങളിൽ നിന്ന് ധ്രുവം മോചയിഷ്യാമി തീർച്ചയായും മോചിപ്പിക്കും. പ്രാർത്ഥനാം അഭിനന്ദാമി ഈ കാരണത്താൽ ഞാൻ നിങ്ങളുടെ അഭ്യർത്ഥനയെ അഭിനന്ദിക്കുന്നു എന്ന് ഗുരു പറഞ്ഞു. സർവജ്ഞോതമകാത്മാസാദേഭ്യ സമഞ്ജസം നിർദ്ദേശം വിധിവത്സർവം അന്യൂനം കർത്തുമീപ്സിതം. ശിഷ്യന്മാരുമായിട്ടുള്ള സംവാദത്തിന് ശേഷം എല്ലാ ആഗ്രഹങ്ങളും കുറ്റവും കുറവ് കൂടാതെ നിറവേറ്റുന്നതിന് വേണ്ടി ആ ശിഷ്യന്മാർക്ക് യുക്തിയുക്തമായ നിർദ്ദേശത്തെ വിരുദ്ധി പ്രകാരം തന്നെ ഉപദേശിച്ചു കൊടുത്തു. എവിടെയാണ്? ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ. ഗുരുവർഗ്രഹത്ത ശിഷ്യാണാം അഗ്രഗണ്യോ മഹാശയ പത്മനാഭാദിതോ നവ്യ വൈദ്യതന്ത്ര വിശാരദ ബാലശങ്കര നാമോസ നവോധന്നന്തരീസ്തഥ ഭഗവോന്യേ ച മിലിതാ നിർദ്ദേശം സബലം വ്യധു. ഗുരുവിന്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരിൽ പ്രമുഖനും ആധുനിക പാശ്ചാത്യ വൈദ്യതന്ത്രങ്ങൾ പഠിച്ച് ബിരുദങ്ങൾ നേടിയവനുമായ സമുന്നതനും അഭിലാഷങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവനുമായ പത്മനാഭൻ എന്ന പേരുള്ള ഡോക്ടർ പി പൽപ്പുവും തഥാ അപ്രകാരം തന്നെ നവധന്വന്തിരി സ ബാല ശങ്കരനാമ അഭിനവ ധന്വന്തിരി എന്ന് പ്രസിദ്ധനായ ചാവർകോട്ട് കുഞ്ഞശങ്കരൻ വൈദ്യനും അന്നേ ബഹുവച്ച മറ്റനേകം പേരും സമ്മിളിതരായിത്തീർന്നിട്ട് സംഘടിതരായിത്തീർന്നിട്ട് ഗുരുവിന്റെ നിർദ്ദേശത്തെ സഫലമാക്കി. ഡോക്ടർ പൽപ്പും കുഞ്ഞശങ്കരൻ വൈദ്യനും തുടങ്ങിയിരിക്കുന്ന അനേകം പേര് കൂടിയിട്ട് ഈ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തു. സഹസ്രസ്തംഭകലിത ലഘുപ്രകാര സംവൃതം അഷ്ടഗുണം മുഖോപേതം മന്ദിരം തത്ര നിർമ്മിതം. ആയിരം തൂണുകളോടുകൂടിയതും പൊക്കം കുറഞ്ഞതുമായ ഒരു മതിൽ കൊണ്ട് ചുറ്റപ്പെട്ടതും അഷ്ടഗോണം എട്ട് കോണുകളുള്ളതും മുഖോപേതം ഭൂമുഖത്തോടുകൂടിയതുമായ മന്ദിരം ദേവാലയം നിർമ്മിതം അഭൂനിർമ്മിക്കപ്പെട്ടു ശിവഗിരി. പൂർണേ മന്ദിര നിർമ്മാണേ ശുദ്ധി സൗന്ദര്യ ദേവതേ സ്വയമേവാഗതേ തത്ര തേനാദേ വസതിയും സ്ഥിര. ശിവഗിരിയെ ശ്രീ ശാരദാദേവിയെ പ്രതിഷ്ഠിക്കാനുള്ള മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ ശുദ്ധി സൗന്ദര്യ ദേവതേ ശുചിത്വത്തിന്റെ അതിദേവതയും സൗന്ദര്യത്തിന്റെ അതിദേവതയുമായ സ്വയമേവ ആഗതേ സത്യ സ്വയം തന്നെ അവിടെ വന്നുയർന്നവരായിട്ട് ആ മന്ദിരത്തിൽ സ്ഥിരമായ ആവാസം കൊണ്ടു സ്വയം വന്നവരെ പോലെ സ്ഥിരമായ ആവാസം കൊണ്ടു എന്നാണ് പറയപ്പെടുന്നത്. ശാരദാദേവിയുടെ വിഗ്രഹം പഞ്ചലോക നിർമ്മിതമാണ്. ആ പഞ്ചലോക നിർമ്മിതമായ വിഗ്രഹം ഒരാളെ കൊണ്ട് ഉണ്ടാക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഞ്ചലോകങ്ങൾ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോഴേ ശ്രീനാരായണ ഗുരുദേവൻ അതിൽ കൈകൊണ്ട് ഇളക്കിയെന്നാണ് പറയുന്നത്. മൂശാരി എന്ന് അയ്യോ എന്ന് വെച്ചപ്പോ എന്താ പൊള്ളൂ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരുദേവന്റെ അത്ഭുത ശക്തിയെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കുമോ അത്രത്തോളം മനസ്സിലാക്കി വെക്കുക. സ്ഫാടികൈ ശ്യാമളൈ രമ്യൈ പഞ്ചവിർജാലകൈ പ്രഭാം അന്തപ്രചാരയൻ കേകസോ അഭാദ്യേഹീവച്ഛിന്നയ. നീല നിറമുള്ളതും സ്ഫടികസ്ഫടികമയങ്ങളുമായ മനോഹരങ്ങളായ അഞ്ച് വാതായനങ്ങളിലൂടെ ശ്യാമവർണ്ണം കളുന്ന ഒരു പ്രകാശവിശേഷത്തെ ഉള്ളിലേക്ക് കടത്തിവിടുന്ന ആ മന്ദിരം സ്വഭാവത്തിൽ ചിന്മയനും ഏകവാനുമായ ഒരു ജീവാത്മാനെ പോലെ ശോഭിച്ചു. മാഗന്ധരാമധ്യസ്ഥം സിഗദാശ്രയത്വരം മൂർത്തം നർമ്മില്യമിവ തദ്ഭവോ ദേവനീകേതനം. തേന്മാവുകൾ നിറഞ്ഞ ഒരു പൂന്തോട്ടം അതിന്റെ മധ്യത്തിലായിട്ട് നിലകൊള്ളുന്നതും എന്താണ് സിഗാസാത്രത ചത്വരം വെൺമണൽ വിരിച്ച മുറ്റങ്ങളോടുകൂടിയതുമായ തദ്ദേവീ നികേതൻ ആ ദേവിയുടെ നികേതം ക്ഷേത്രം മൂർത്തം നൈർമല്യം ഇവതോ ആകൃതി കൈക്കൊണ്ട് നൈർമല്യം പോലെ ശോഭിച്ചു. പശ്ചിമാംബോധിമുല്ലംഗ ചക്രവാളസ്തമാഗത ആഗന്ത സഹൃതോ വായുർ മന്ദിരം ചരിതോഭവും. പടിഞ്ഞാറ് ഭാഗത്തുള്ള സമുദ്രം കടന്ന് ചക്രവാളസീമയിൽ നിന്ന് വീശി വന്നതായ കാറ്റ് തേന്മാവൻ കൂട്ടങ്ങളാൽ സൽക്കരിക്കപ്പെട്ടവനായിട്ട് ആ ശാരദാക്ഷേത്രത്തിന്റെ ചുറ്റിനും ചുറ്റുപാടും വീശിക്കൊണ്ടു നിന്നു. സ്വപ്രിയ വസതേ രൂപം ജിജ്ഞാസോ പരമേഷ്ടിനോ ചാരൈവ വിജോരുസ്തേ കബോധാധവളാസ്തഥ. വെളുത്ത നിറമുള്ള പ്രാവുകൾ സ്വപ്രിയ വസതേ രൂപം ജിജ്ഞാസോ പരമേഷ്ണ തന്റെ പ്രിയതമയായ ശാരദാദേവിയുടെ ആവാസസ്ഥനായി ശിവഗിരിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മന്ദിരത്തിന്റെ ആകൃതിയും പ്രകൃതിയും എന്തെന്നറിയുവാൻ ആഗ്രഹിച്ച ബ്രഹ്മാവിന്റെ ചാരന്മാരെന്ന് തോന്നുമാറ് തദ്ജേരുഹു ആ ശാരദാ മന്ദിരത്തിൽ സന്ദേശിച്ചു. എന്താ പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള പ്രാവ്യം കൂട്ടങ്ങൾ അധികമായി അവിടെ വന്നത് കണ്ടിട്ട് ബ്രഹ്മദേവൻ അയച്ചവരെ പോലെ ദൂതന്മാരെ അയച്ചതുപോലെ എങ്ങനെയുണ്ട് വൈകുണ്ഠധാമിയായ ശ്രീനാരായണൻ പ്രതിഷ്ഠിക്കാൻ പോകുന്ന ശാരദാമഠമെന്ന് നോക്കുമാറ് വെള്ളപ്രാവുകൾ അവിടെ എല്ലാം പരതി നോക്കി നടന്നു കണ്ടു എന്നർത്ഥം. അത ബ്രഹ്മവിദാം നാഥോ ഗുരുസ്ത്രോത്രിയ സേവിതാ ദേവീം ശ്രീ ശാരദാം തസ്യ പ്രതിഷ്ഠാവിതവാന്മത. ആ ശാരദാമഠത്തിന്റെ പണി പൂർത്തിയായ ശേഷം പ്രതിഷ്ഠിക്കുള്ള ശുഭമുഹൂർത്തം സന്നിഹിതമായപ്പോൾ വേദജ്ഞന്മാരിലും ബ്രഹ്മജ്ഞാനികളിലും വെച്ച് അഗ്രേസരനായിരിക്കുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ വേദവിത്തുക്കളും വേദപാഠകരുമായ ബ്രാഹ്മണന്മാരുടെ സഹായത്തോടുകൂടി ശ്രീ ശാരദാം ദേവിയും ഭക്തി അഭിലാഷ ദാനയിക വരെയായിരിക്കുന്ന ശാരദാദേവിയെ ആ ശാരദാ മന്ദിരത്തിൽ സന്തോഷത്തോടുകൂടി കേരളത്തെ ശ്രീ ശാരദയെ പ്രതിഷ്ഠിക്കണമെന്നുള്ള ജന്മാന്തര നെറ്റ അഭിലാഷം ഇപ്പോൾ സഫലമാക്കാൻ കഴിഞ്ഞുള്ളൂ എന്ന ചിന്തയോടുകൂടി അത്യാനന്ദത്തോടുകൂടി ആ പ്രതിഷ്ഠാ കർമ്മം നിർവഹിച്ചു. ചൈത്രേമാസി മനോജ്ഞായം പൂർണിമായം ദിദോഷവും മുഹൂർത്തേതാം പ്രതിഷ്ഠാം സമ്പദ്രം നിർവ്യൂഢവാൻ ഗുരു. ആ ശ്രീനാരായണ ഗുരു ചൈത്രമാസത്തിൽ ചൈത്രമാസത്തിലെ വെളുത്തവാവുന്നാണ്. ചൈത്രമാസത്തിലെ മനോജ്ഞായം പൂർണിമാം ദിദോ സർവജനമോഹനമായ വെളുത്തവാവൻ നാളിൽ ശുഭമുഹൂർത്തി ശുഭഗ്രഹങ്ങളുടെ യോഗത്തോടുകൂടിയ മുഹൂർത്തത്തിൽ സംപ്രതിഷ്ഠാം ശ്രീ ശാരദാദേവിയുടെ പ്രതിഷ്ഠയെ ഭദ്രം യഥാതഥ നിർദോഷമാമണ്ണം മംഗളകരമാമണ്ണം നിർവഹിച്ചു. അതായത് കൊല്ലവർഷം 1087 മേടമാസം 18, 19, 20, 21 എന്നീ തീയതികളിൽ ശിവേരി വെച്ച് എസ് എൻ ഡി പി യോഗത്തിന്റെ 9th സമ്മേളനവും ശാരദാ പ്രതിഷ്ഠയുമാണ് ഇന്ന് നടത്തപ്പെട്ടത്. ജയശ്രീ ശാരദേ ദേവി ജയവിദ്യാദിദേവതേ അത്ര സന്നിഹിതോ ഭൂത്വാ ലസനിത്യം മഹേശ്വരീ. അല്ലയോ ജഗദീശ്വരിയായ ശാരദാദേവി, ത്വം ജയ, അവിടുന്ന് അറിവില്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിവ് നൽകിക്കൊണ്ട് സർവദാ ജയിച്ചാലും ലോകാനുഗ്രഹ തൽപ്പരിയായി വർദ്ധിക്കുന്ന അവിടുന്ന് ഏ വിദ്യാദിദേവതയെ വിദ്യാക്കളെ അതിദേവതയായി വിലസുന്ന പരമേശ്വരി, അവിടുന്ന് ഈശ്വരന്മാർക്കും ഈശ്വരിയായി വിളങ്ങുന്ന അവിടുന്ന് സന്നിഹിതാ ഭൂത്വ, അവിടുന്ന് ഈ മന്ദിരത്തിൽ സന്നിധാനം ചെയ്താലും ഭക്താനാം ജനലക്ഷാണം ഗണ്ഡേഭ്യ സമുദ്ഗത സ്വയം ഹി പ്രാർത്ഥനാ ശബ്ദോ ബ്രഹ്മലോകപിതാപീതവാൻ. ലക്ഷക്കണക്കിനുള്ള ഭക്തന്മാരുടെ ഭക്തന്മാരായ ജനങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് ഒരുപോലെ പുറപ്പെട്ട ഈ പ്രാർത്ഥനാ ശബ്ദം സരസ്വതിയുടെ ആവാസസ്ഥാനമായി പുരാണങ്ങളിൽ വർണ്ണിക്കപ്പെടുന്ന ബ്രഹ്മലോകത്തും എത്തിച്ചേർന്നു. പഞ്ചലോകമയ പത്മ സംസ്ഥേ രത്നഗിരിയിടവാൻ ബഹുഭീഡെ ചതുർഭാഗോർ ദേവ്യാദിവ്യ സവിഗ്രഹം. ആ ശാരദാ മന്ദിരത്തിലെ ശ്രീ ശാരദാദേവിയുടെ സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം, ഇങ്ങനെയാണ് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഈയം തുടങ്ങിയ പഞ്ചലോകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതും താമരപ്പൂവിലിരിക്കുന്ന മട്ടിൽ രചിക്കപ്പെട്ടിട്ടുമായ രത്നങ്ങൾ പതിച്ച കിരീടത്തോടുകൂടിയുമായ നാല് കൈകളുള്ളതും അലൗകികവുമായ ആ രൂപം ഭാവമുള്ള ആ വിഗ്രഹത്തെ ശ്രീനാരായണ ഗുരുദേവൻ ധ്യാന നിമഗ്നനായിക്കൊണ്ട് പ്രതിഷ്ഠിച്ചു ശാരദാ മഠത്തിൽ. അനുബന്ധ പ്രതിഷ്ഠായ കലാരാധന ലക്ഷണ മഹുത്സവോഭവത്പക്ഷം ഏകം തത്ര ദിവാനിശം. ആ ശിവഗിരിയിലെ ശ്രീ ശാരദാ പ്രതിഷ്ഠയുടെ പ്രതിഷ്ഠയോടനുബന്ധിച്ച് സംഗീതം, സാഹിത്യം, നൃത്യം തുടങ്ങിയ സുകുമാരകലകളെ ഉപാസിക്കുക എന്ന പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു മഹോത്സവവും ദിവസം തോളും തുടരെ രാപകൽ നടക്കുകയുണ്ടായി. അംബപ്രസീദ ഹേ വിദ്യ ദേവദേ പരമേശ്വരീ വിദ്യാദാനേന ഭക്താനാം ഗുരുനിത്യമനുഗ്രഹം വിധിവത് പൂജയിത്വാസ ദേവീ ഏകാഗ്രമാനസ ഏതസ്തൈ സ്തവൈരമ്യേ പുനസ്തുഷ്ടാവ താം ഗുരുഃ. അല്ലയോ ജഗന്മാതാവായിരിക്കുന്ന വിദ്യയ്ക്കെല്ലാം അതിദേവതയായിരിക്കുന്ന ഈ ഈശ്വരി, അല്ലയോ പരമേശ്വരി, ഈശ്വരന്മാർക്കും ഈശ്വരിയായി നിലകൊള്ളുന്ന അല്ലയോ ദേവി ത്വം പ്രസീദ, അവിടുന്ന് ഞങ്ങളെയെല്ലാം പ്രസാദിച്ചാലും. ഈ അമ്പേ, അല്ലയോ ജഗന്മാതാവേ, അവിടുന്ന് ഭക്തജനങ്ങളെ വിദ്യാദാനം കൊണ്ട് നിത്യവും അനുഗ്രഹിച്ചാലും. ശ്രീനാരായണ ഗുരുദേവൻ ഏകാഗ്രമാനസൻ, ഏകാഗ്രചിത്തനായിരുന്നു കൊണ്ട് പൂജയിച്ചു അപ്രതിഷ്ഠിതമായ ശ്രീ ശാരദാദേവിയെ വിധിപ്രകാരം പൂജിച്ചിട്ട് അതിനുശേഷം ഇങ്ങനെ അവസാനിക്കുന്ന മനോഹരങ്ങളായ സ്തോത്രങ്ങളെക്കൊണ്ട് ആ ദേവിയെ വിദ്യയുടെ അതിദേവതയായി വിരാജിക്കുന്ന അനേകം വിദ്യ കുട്ടികളെ വിദ്യാരംഭം കുറിക്കുന്നതിന്റെ പവിത്ര സ്ഥാനമായ ശിവേരിക്കുന്നിലെ വിദ്യാദിദേവതയെ സ്തുതിച്ചു. വൈദികേർ ലൗകികേ സൂക്തേർ ഭക്ത വൈദുഷ്യശാലിന നാനാദേശ സമായാദ തുഷ്ടുഹുസ്തം നിരന്തരം. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നു ചേർന്ന ആളുകൾ, പാണ്ഡിത്യമുള്ളവരായ ഭക്തന്മാർ, വൈദികങ്ങളും ലൗകികങ്ങളുമായ സൂക്തങ്ങൾ കൊണ്ട് ശ്രീ ശാരദാദേവി ഇടതടവില്ലാതെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. ഗുരുരാജ്ഞാനുസാരേണ സാ കുമാരമഹാകവി മാധുര്യാൻ നഗരോ സ്തോത്രാൻ അനവദ്യാനി കാനിചിത്. ശ്രീനാരായണ ഗുരുദേവന്റെ പ്രമുഖനായ ശിഷ്യനെന്ന നിലയിൽ പ്രസിദ്ധനായ മഹാകവി കുമാരനാശാൻ ഗുരുദേവന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ ആജ്ഞയെ ശിരസാ വഹിച്ച് എസ് എൻ ഡി പി യോഗത്തിന്റെ സാരഥ്യം വഹിച്ച് ലോകമെങ്ങും ശ്രീനാരായണ സന്ദേശത്തിന്റെ പ്രചരണ ദൌത്യം ഏറ്റെടുത്ത് ഉജ്ജ്വലനായ ഒരു ഗുരുഭക്തനായ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ആജ്ഞയെ അനുസരിച്ച് അർത്ഥപുഷ്ടി കൊണ്ടും ശബ്ദ സൗന്ദര്യം കൊണ്ടും ആകർഷങ്ങളും നിർദോഷങ്ങളുമായ ചില സ്തോത്രങ്ങളെക്കൊണ്ട് ജഗദമ്പയായ വിദ്യാസ്വരൂപിണിയായിരിക്കുന്ന ശാരദാംബയെ സ്തുതിച്ചു. മഠം ദം അധിഷ്ടന്തോ യദയ സംശിതവ്രത ലോകശാന്തിമവിശ്ചന്തോ ബ്രഹ്മചാരി വിനന്യത മന്ദിര ശ്രീമുഖേ ഭക്തിയ പങ്കസ്ഥിതസ്ഥിതിമാശ്രിത പ്രാതസായം ച ദേവീം തൈസ്തോത്ര പുഷ്പീരഭൂചയൻ. തമ്മഠം അധിഷ്ഠന്ത, ശിവഗിരി മഠത്തിൽ താമസിക്കുന്നവരും ലോകർക്ക് ദുഃഖശാന്തി വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് ശീലമുള്ളവരും സംശിതവ്രത, അഹിംസ, സത്യം, ആസ്ഥേയം, ബ്രഹ്മചര്യം തുടങ്ങിയിരിക്കുന്ന ഈശ്വരപ്രണിധാനം വരെയുള്ള സാർവഭൗമ മഹാവ്രതത്തിലെ വ്രതത്തെ ോടുകൂടിയവരുമായിരിക്കുന്ന യഥയഹ സന്യാസിമാർ, ബ്രഹ്മചാരികൾ ഇവരോടുകൂടി ശാരദാക്ഷേത്രത്തിന്റെ ഭൂമുഖത്ത് ഭക്തിയ പങ്കിത സ്ഥിതിയും ആസ്തുതസന്ത ഭക്തിപൂർവ്വം നിരന്നു നിന്ന് നിത്യവും പ്രാതസായം എല്ലാ ദിവസവും വൈകുന്നേരവും രാവിലെയൊക്കെ തന്നെ മഹാകവി കുമാരനാശാൻ എഴുതിയ ഈ സ്തോത്രങ്ങളാകുന്ന പുഷ്പങ്ങൾ കൊണ്ട് ദേവീമപൂജയെ കുമാരനാശാൻ ഗുരുദേവന്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് ശ്രീ മാരുതാമഠത്തിലെ ദേവിയുടെ മുമ്പിൽ നിന്നുകൊണ്ടൊരു മനോഹരമായ സ്തോത്രത്തെ രചിക്കുകയും അത് അന്നും ഇന്നും രാവിലെയും വൈകുന്നേരവും ശിവഗിരി മഠത്തിന്റെ സന്യാസിമാരും ബ്രഹ്മചാരികളും കൂടെ കൂടി നിന്നുകൊണ്ട് ദേവിയുടെ നടയിൽ നിന്നുകൊണ്ട് രണ്ട് കൈയും കൂപ്പി സ്തുതിക്കുന്നു. പുഷ്പാഞ്ജലി സ്തുതേ പാഠോ നീരാജനമിതി ത്രിവേ പൂജിതാം നിത്യമേഷേദി വ്യവസ്ഥാമകരോദ്ഗുരു. ആ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിതമായ ശ്രീ ശാരദാദേവിയാകട്ടെ പുഷ്പാഞ്ജലി കൊണ്ട് സ്തോത്രപാഠം, ദീപാരാധന എന്നീ മൂന്ന് ചടങ്ങുകൾ, പുഷ്പാഞ്ജലി, സ്തോത്രപാഠം, ദീപാരാധന എന്നും പൂജിക്കപ്പെട്ട് പെട്ടാലും എന്നിങ്ങനെ വ്യവസ്ഥയെ ചെയ്തു. ജീവിന സഹജാൻ സർവാൻ സമാനാൻ ഗണയൻ ഗുരു ശിഷ്യാൻ അനുപാദിശ്യ കർത്തും സാരാൻ സംസ്കാരദോതിജാൻ. തന്നോടൊപ്പം ലോകത്ത് ജനനം കൊണ്ടിട്ടുള്ള എല്ലാ ജീവികളോടും തുല്യമായി ഗണിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനാകട്ടെ മനുഷ്യരുടെ വിദ്യാരംഭം മുതൽ സംസ്കാരങ്ങൾ കൊണ്ട് ദ്വിജന്മാർ എന്ന പേരിന് അർഹരാകത്തക്കവണ്ണം സമുന്നതരാക്കി തീർക്കണമെന്ന് ശിഷ്യന്മാരോട് ഉപദേശിച്ചു. നിഷ്കാദ പുൽക്കസാദിഭ്യോ വർഗേഭ്യോ ബാലകാൻ ഗുരു ഗ്രഹീത്വാ വർധയ സ്വസ്യേ മഠേ പുത്രവദാത്മവീത്. ആത്മജ്ഞാനിയായിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവൻ നിഷാദ പുഷ്ക പുഷ്കദാദിത്യ വേടന്മാർ പുലയന്മാർ മുതലായ പേരുകളാർ അറിയപ്പെടുന്ന മനുഷ്യവിഭാഗങ്ങളിൽ നിന്ന് ബാലകാൻ ഗ്രഹീത്വ താഴ്ന്ന സമുദായത്തിലെ കുട്ടികളെ സ്വീകരിച്ചിട്ട് സ്വസ്യപുത്രം തന്റെ പുത്രന്മാരെ പോലെ മഠേ ശിവേരിമഠത്തിൽ അവർത്തിയ വളർത്തി പാചക ഭോജക വേദ പാരായണ പരായണ ശാരദാരാധനായം ചേക്താസ്തി വിരേതിരെ. അങ്ങനെയുള്ള താഴ്ന്ന സമുദായത്തിലെ കുട്ടികളെ ബ്രഹ്മചാരികൾ എന്ന നിലയ്ക്ക് സനാതനധർമ്മത്തിന്റെ പ്രമാണഭൂതങ്ങളായ വേദങ്ങളും വിദ്യാരംഭകാലത്ത് വേദമന്ത്രങ്ങളെ ഉച്ചരിക്കാൻ പഠിപ്പിക്കുകയും വേദാഭ്യാസത്തിൽ നിമഗ്നായി കഴിഞ്ഞുപോയ അവർ യഥാസമയം നിയോഗമനുസരിച്ച് ആഹാരം തയ്യാറാക്കുന്ന കൃത്യത്തിൽ ഏർപ്പെട്ടും മഠത്തിലുള്ളവരെയും അതിഥികളെയും ഊട്ടുന്ന വിഷയത്തിൽ ഏർപ്പെട്ടും ശാരദാന ആരാധനയിൽ മുഴുകിയും മധ്യസ്ഥ ജനങ്ങളുടെ അഭിനന്ദനവും ആരുടെയും ആദരവും ലഭിക്കുമാറും ജീവിച്ചു പോന്നു. തൈപക്കം സാധുഭോജ്യം ജൈരേപരിപൂരിതം തൈസമം ബഹുജേ ദേവേ വിപ്രാദതിഥി സംയുധേ. ശ്രീനാരായണ ഗുരുദേവൻ നാനാദേശങ്ങളിൽ നിന്ന് ഗുരുദേവിനെ കാണാൻ സന്ദർശനത്തിനായി ശിവേരിക്കുന്നിൽ എത്തിച്ചേരുന്നവർക്ക് ഭരണവ്യവസ്ഥാനിഷ്ഠരും ഉച്ചനീരത്തെ ഭാവങ്ങളോടുകൂടിയവരുമായ അവരുടെ മുമ്പിൽ ആ ബ്രഹ്മചാരികൾ പാകം ചെയ്തതും അവരാൽ വിളമ്പിക്കൊടുത്തതും ഏറ്റവും രുചികരമായ ഭോജ്യത്തെ അവരോട് ചേർന്നിരുന്ന് ഭക്ഷിച്ചു പോന്നു. ശാന്തോവിന വിവാദം സ ഗുരു സംയമിനാം വര സ്നേഹപ്രക്രിയ ചൈവം സമസ്ത സ്ഥാപകേ ഭവ. സംയമകളിൽ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലെ അഗ്രേസരനായിരിക്കുന്ന ആ ശ്രീനാരായണ ഗുരുദേവൻ വാദങ്ങളും എതിർവാദങ്ങളും കൂടാതെ തന്നെ വാദങ്ങൾ ജപിക്കൊണ്ടും അതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന് ആശാൻ വരികളെ ഉദ്ധരിക്കുന്നത് പോലെ തന്നെ സ്നേഹപ്രക്രിയ സ്നേഹപ്രധാനമായ ഒരു പ്രവർത്തന വിധം കൊണ്ട് മനുഷ്യർ സമന്മാരാണെന്ന നിലപാടിനെ സ്ഥാപിക്കുന്ന ഒരാചാര്യനായി തീർന്നു. ഏതാദൃശേ സമുചിതേരത ഭേദബുദ്ധി വിദ്വംസകൈ സുവിഗിതൈച്ച ശുഭകർമ്മഭിസ ഉലാസയജ്ഞന തതി ശുശുഭേ ശിവാഗ്രൂ പൂർവാദിസിംഗഗതപൂർണ ശശീവദേവ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവമസർഗം ഇവിടെ സമാപിക്കുകയാണ്. ശാരദാ പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ ശ്രീനാരായണ ഗുരുദേവൻ ഇപ്രകാരമുള്ളവയും മനുഷ്യരുടെയിലുള്ള ജാതിമതഭേദബുദ്ധിയെ നിശേഷം നശിപ്പിക്കുന്നതിനു വേണ്ടിയും അത്യന്തം ഉചിതങ്ങളായ ശുഭകർമ്മങ്ങളെക്കൊണ്ടും പീഡകരും പീഡിതരുമായി കലഹിച്ചിരുന്ന ജനസമൂഹത്തെ ഒരുപോലെ സന്തോഷിപ്പിച്ചുകൊണ്ടും ശിവഗിരിയിൽ വെളുത്ത വാവിൻ നാളിൽ പൂർവപർവ്വത ശിഖരത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന ചന്ദ്രനെ പോലെ സർവജന ആഹ്ലാദ സ്വരൂപിയായി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ അന്നും ഇന്നും വിരാജിച്ചു പോരുന്നു. ഇതി നവമസർഗ സമാപ്ത. ഇനിയും താൽപ്പര്യമുള്ള ആളുകൾക്ക് അടുത്തതായിട്ട് നമ്മുടെ ചടങ്ങ് ആരംഭിക്കാറായിട്ടുണ്ട്, വാഴക്കുല സമർപ്പണം. അതിന് താൽപ്പര്യമുള്ള ആളുകൾക്ക് വഴിപാട് കൗണ്ടറിൽ നിന്ന് അഭീഷ്ടസിദ്ധിക്ക് ഉതകുമാവണ്ണം ദശമസർഗത്തിന്റെ പാരായണത്തിന് മുമ്പ് തന്നെ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഗുരുദേവനെ വിചാരിച്ചുകൊണ്ട് ഗുരുദേവിന്റെ ഏറ്റവും വലിയ വരദാനമായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കഥാപാത്രത്തെ സങ്കല്പിച്ചുകൊണ്ട് ഗുരുദേവന്റെ അനുഗ്രഹ വർഷം നമ്മളിൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ വിജയം എന്ന് പറയുന്ന ഈ സംസ്കൃത മഹാകാവ്യത്തിന്റെ ദശമസർഗത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സൊരുകി നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ തൊഴുകയോടുകൂടിയിരിക്കുക. വർക്കലയിലേക്കടുത്ത് ഗുരുദേവനെ ഭക്തിപൂർവ്വം തൊഴുതു വണങ്ങി നിന്ന ആ അമ്മമാര് അവരുടെ മനസ്സിലുള്ള എല്ലാ ദീനതകളും കൊണ്ടുവന്ന് ഗുരുദേവന്റെ മുമ്പിൽ പഴക്കൊല്ലയായി സമർപ്പിക്കുന്നു. നമുക്കെല്ലാവർക്കും ആ പഴക്കൊല സമർപ്പിക്കുന്നതിന് മുമ്പ് ശ്രീനാരായണ ഗുരുദേവന്റെ മുമ്പിൽ തൊഴുകയോടുകൂടി ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ ദോഷങ്ങളെയും അപഹരിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ശിവഗിരിനാഥനായ ഗുരുദേവന്റെ സവിധത്തിൽ വന്ന് പ്രാർത്ഥിച്ച അമ്മമാരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചതുപോലെ ചേർത്തലയിലുള്ള ഒരു വക്കീലും തന്റെ അഭീഷ്ട സിദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അഭീഷ്ടസിദ്ധി വാഴക്കുല രൂപത്തെ സമർപ്പിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അഭീഷ്ടം സാധിച്ചതിന്റെ പേരിൽ എഴുതി കൊടുത്തതാണ് വർക്കല ചേർത്തലയ്ക്കടുത്ത് വിശ്വകാര്യമഠമെന്ന ശിവഗിരി മഠത്തിന്റെ ആശ്രമം. ആ സ്ഥലവും വീടും അദ്ദേഹം ശിവഗിരി മഠത്തിലെ ഗുരുദേവന് എഴുതി കൊടുത്തു. നിങ്ങളാരും എഴുതി കൊടുക്കണമെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അഭീഷ്ടസിദ്ധി മനസ്സിൽ ഉറപ്പിക്കാനും ഗുരുദേവനോട് പ്രാർത്ഥിക്കാനും നമുക്ക് എല്ലാവർക്കും കൂടെ ഇരു കൈ കൂപ്പിക്കൊണ്ട് പ്രാർത്ഥിക്കാം. എന്തിനേറെ പറയുന്നു.
ദുരിതമൊക്കെ സഹിക്കുവാൻ മനസ്സിൽ നിറയേണം. ഇരുളിയണയും എന്റെ ജീവന വെളിച്ചമേണം.
ഏറെ പറയുന്നു ശ്രീ ഗുരുദേവാ, എന്റെ ദോഷം
ദൈവമൊക്കെ സഹിക്കുവാൻ മനസ്സിൽ നിറയേണം. ഇരുളിലണയും എന്റെ ജീവന് വെളിച്ചമേ വേണം.
എന്തിലേറെ പറയുന്നു ശ്രീ ഗുരുദേവാ, എന്റെ ദോഷം
കരുതി വരുവാൻ എൻ ഗ്രഹത്തിൽ നീ, ഇഷ്ടത്തോടെനായി വന്നു കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവാ, എന്റെ ദോഷം തീർത്തിടേണേ ഇൻ കൃപയാലേ.
കഥകൾ കരുതി വരുവാൻ എൻ ഗ്രഹത്തിൽ നീ, ഇത്തരനായി വന്നു കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവാ, എന്റെ ദോഷം തീർത്തിടേണേ ഇൻ കൃപയാലേ.
ഭാരം നിന്റെ ഭക്തരേ, തിരുകടാക്ഷ ഭാഗ്യമേറി കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവാ, എന്റെ ദോഷം തീർത്തിടേണി നിൻ കൃപയാലേ.
ഭാരം ഏറി വരും എന്റെ ഭക്തരേ, തിരുകടാക്ഷ ഭാഗ്യമേകി കാത്തരുളേണം.
എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവാ, എന്റെ ദോഷം തീർത്തിടേ എൻ കൃപയാലേ.
മിത്രമില്ല രക്ഷയേകുവാ, തവപദം മാത്രമാണ്
ആണ് സർവരക്ഷക. നെഞ്ചിലേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ ഈ കൃപയാലേ. പദത്തിൽ വന്നണഞ്ഞു നിന്റെ ദാസനേ, പദത്തിൽ വന്നണഞ്ഞു നിന്റെ ദാസനേ, നീയൊഴിഞ്ഞു ആരു കാക്ക കൈവടിയല്ലേ. എന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ ചിന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ കൃപയാലേ. ചിന്തിനേറെ പറയുന്നു ശ്രീ ഗുരുദേവ, എന്റെ ദോഷം തീർത്തിടേ
േ. നമ്മുടെ ചടങ്ങാണ്. ഇവിടെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് രണ്ട് സംഘാടകർ ഇവിടെ യജ്ഞവേദിയിലേക്ക് വരണം. ഇതിന്റെ സഹകരണത്തിന് ആരോഗ്യമുള്ള രണ്ട് ചെറുപ്പക്കാർ മുന്നോട്ട് വരിക. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓരോ പേരും, നിങ്ങളിവിടെ വാഴക്കുല സമർപ്പണത്തിനും പേരും ലിസ്റ്റ് നടത്തിയിട്ടുള്ള ആളുകളുടെ പേര് വിളിക്കും. അപ്പം അവരോരോരുത്തരായിട്ട് വന്ന് ഇവിടെ വന്ന് നിൽക്കണം. വാഴക്കുല നിങ്ങളെ തരുമ്പം ഇവിടെ സമർപ്പിച്ചിട്ട് നിങ്ങൾ തൊഴുത് ഗുരുദേവനോട് നല്ലവണ്ണം പ്രാർത്ഥിച്ച് അതിനുശേഷം നമസ്കരിച്ചതിന് ശേഷം തിരികെ പോയി യഥാസ്ഥാനത്ത് ഇരിക്കണം. ആരും അതിനും ബഹളവും മറ്റൊന്നും വരുന്ന വേദി കൂട്ടരുത്. മറ്റുള്ളവരോ നമോ നാരായണായ എന്നുള്ള മന്ത്രത്തെ അധികം ശബ്ദമില്ലാത്ത വിധത്തിൽ ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്.